അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയും ക്രിസ്തുവിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെയും സൗജന്യമായി നൽകിയിരിക്കുന്നു. യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ വെച്ച് നൽകിയ ഈ മഹത്തായതും പരമോന്നതമായ ബലിയാൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ സുവർണ അവസരത്തിന് വേണ്ടി കർത്താവെ, ഞങ്ങൾ അങ്ങയോട് നന്ദിയുള്ളവരാണ്. അത് ഞങ്ങളെ നിരപ്പിലാക്കിയിട്ട് തിരികെ കൂട്ടായ്മയിലേക്കും അങ്ങയോട് സൗമനസ്യത്തിലുമാക്കുകയും അതിനാൽ ഞങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ ആശ്വസിക്കാനിടയാകുന്നു. അതായത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇതിനുവേണ്ടി ഞങ്ങൾ നന്ദിയുള്ളവരും കൂടാതെ സമ്പൂർണ്ണ മനസ്സോട് ഇത് വിശ്വസിക്കുന്നതിനുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദ്വാരപാലകൻ തൊട്ട് പാസ്റ്റർ വരെയുള്ള എല്ലാവരുടെയും ഈ ദിവസത്തെ പ്രയത്നങ്ങളെയും ഈ ലോകത്തിന്റെ ചിന്തകളെയും കർത്താവെ ഞങ്ങളൊരു വശത്തേക്ക് മാറ്റിയിടട്ടെ. അതിനാൽ ഞങ്ങളുടെ മനസ്സുകളിൽ മറ്റ് യാതൊരു കാര്യങ്ങളുമില്ലാതെ, എന്നാൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ആദരവോടും ശ്രദ്ധയോടും കൂടെ കാത്തിരിക്കുകയും അതിനാൽ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിൽ കൂടെ അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയാനും എന്തെങ്കിലും നല്ല കാര്യങ്ങളെ നിർവഹിക്കാനും ഇടയാകട്ടെ. കർത്താവെ, തീർച്ചയായും ആ കാരണത്താലാണ് ഞങ്ങൾ ഈ ചൂടുള്ള ദിവസം ഇവിടെ ആയിരിക്കുന്നത്. അങ്ങയുടെ ജീവനുള്ള വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചിട്ട് ആ ജീവനുള്ള വചനം ഞങ്ങളിൽ വസിക്കുവാനും ഞങ്ങളുടെ ഉള്ളിലായിരിക്കാനും ഇടയാക്കണമേ. അതിനാൽ ഞങ്ങൾ ലോകത്തിനനുരൂപമാകാതെ ദൈവപുത്രന്റെ സ്വരൂപമായി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനിടയാക്കണമേ. ദൈവത്തിന്റെ പുത്രന്മാരെന്നും പുത്രിമാരെന്നും വിളിക്കപ്പെടാൻ കഴിയുന്നതിനെപ്പറ്റി അറിയുമ്പോൾ ഞങ്ങളുടെ ഹൃദയം കുലുങ്ങുകയും ഞങ്ങളുടെ ആത്മാക്കളിൽ ആനന്ദം കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു. അവന്റെ രണ്ടാമത്തെ വരവിന്റെ വാക്കത്ത് ഞങ്ങൾ നിൽക്കുകയും എല്ലാ ദേശങ്ങളും രാജ്യങ്ങളും ഞങ്ങളുടെ കാൽ കീഴിൽ വിറക്കുകയും കൂടാതെ ലോകപരമായ കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷമാകുകയും എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം അവൻ വന്നിട്ട് നമ്മെ ആ ഒരു രാജ്യത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുകയും അവിടെ ഒരിക്കലും ഒരവസാനമോ അല്ലെങ്കിൽ അത് ഒരിക്കലും ഇളക്കപ്പെടുകയുമില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. ആ രാജ്യത്തിലേക്ക് ഞങ്ങളിപ്പോൾ ബാധ്യപ്പെട്ടവരാകുന്നു എന്നുള്ളതിനെ ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളുടെ കാതുകളെയും ഹൃദയങ്ങളെയും ഇന്ന് പരിശുദ്ധാത്മാവിനാൽ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ പരിച്ഛേദന ചെയ്യണമേ. അവന്റെ മഹത്വത്തിനായി അവന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് രാവിലെ ഞാൻ എന്റെ വിഷയത്തെ സമീപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു രോഗശാന്തിയുടെ രോഗമുണ്ടായിരിക്കുന്നുവെങ്കിൽ ഞാൻ സ്വല്പം വ്യത്യസ്തമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയായിരുന്നു. എന്നാൽ 8 മണി തൊട്ട് 8:30 വരെ അല്ലെങ്കിൽ 9 മണി വരെ പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷയുടെ കാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. കുറച്ചുനേരം മുമ്പ് ബില്ലി വീട്ടിലേക്ക് വന്നിട്ട് അതിനുവേണ്ടി കഷ്ടിച്ച് തന്നെ ആരെങ്കിലും ഉള്ളൂ, അതിനാൽ പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകളെ കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിനാൽ ഈ വിഷയത്തെ സഭയുടെ ഒരു തെറ്റിതിരുത്തലിനായി എടുക്കുന്നതിന് വേണ്ടി ഞാൻ വിചാരിച്ചു. ഞാൻ ലോകത്താൽ ചതിക്കപ്പെട്ട സഭ എന്ന വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ 16-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം തൊട്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
And Delilah said unto Samson, Behold, thou hast mocked me and told me.
പിന്നെ ദലീല സിംസോനോട്, നീ എന്നെ ചതിച്ച് എന്നോട് ഭോഷ്ക് പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു.
And he said unto her, If thou bind me fast with new
അവൻ അവളോട്, ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെയാകുമെന്ന് പറഞ്ഞു. ദലീല പുതിയ കയറ് വാങ്ങി അവനെ ബന്ധിച്ചിട്ട് ശിംശോനെ, ഫെലിസ്തരിതാ വരുന്നുവെന്ന് അവനോട് പറഞ്ഞു.
And there was liars in wait abiding in the chamber.
പതിയിരിപ്പുകാർ ഉൾമുറിയിലുണ്ടായിരുന്നു. അവനോ ഒരു നൂൽ പോലെ തന്റെ കൈമേൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. ദലീലാ സിംസോനോട് ഇതുവരെ നീ എന്നെ ചതിച്ച് എന്നോട് ഭോഷ്ക പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കാം എന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അവൻ അവളോട്, എന്റെ തലയിലെ 7 ജട നൂൽപാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കുമെന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്ത് കുറ്റിയടിച്ചുറപ്പിച്ചു വെച്ച് അവനോട്, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നുവെന്ന് പറഞ്ഞു. അവൻ ഉറക്കമുണർന്ന് നെയ്ത്ത് തടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്തു കളഞ്ഞു. അപ്പോൾ അവൾ അവനോട്, നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് എങ്ങനെ? ഈ 3 പ്രാവശ്യം നീ എന്നെ ചതിച്ചു, നിന്റെ മഹാശക്തി ഏതിലാകുന്നുവെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കോണ്ണം വ്യസന പരവശനായി. അവൻ മരിപ്പാൻ തക്കോണ്ണം വ്യസന പരവശനായി തീർന്നിട്ട് തന്റെ ഉള്ളം മുഴുവൻ അവളെ അറിയിച്ചു, ക്ഷൗരക്കത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് ഹൃദസ്ഥനാകുന്നു. ക്ഷൗരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടുപോകും, ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെയാകുമെന്ന് അവളോട് പറഞ്ഞു. തന്റെ ഉള്ളം മുഴുവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിപ്പാൻ ആളയച്ചു. ഇന്ന് വരുവിൻ, അവൻ തന്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നുവെന്ന് പറയിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്നു, പണവും കയ്യിൽ കൊണ്ടുവന്നു. അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നുവെന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു, യഹോവ തന്നെ വിട്ടുവെന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. ഈ വിഷയത്തിന്റെ ഒരു പാഠത്തിന് വേണ്ടി ഇപ്പോൾ വെളിപാട് പുസ്തകം 2:21 വാക്യം തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലുമാക്കി കളയും.
And I will kill her children with death, and all the churches shall know that I
അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. കർത്താവ് തന്റെ അനുഗ്രഹങ്ങളെ അവന്റെ വായിക്കപ്പെട്ട വചനത്തോട് ചേർക്കാനിടയാകട്ടെ. ശിംസോൺ സഭയോടുള്ള വലിയ ഇടപെടൽ പോലെ ശരിയായിട്ടാണ് തുടങ്ങിയത്. അവൻ ശരിയായ മാർഗത്തിലാണ് തുടങ്ങിയത്. അവൻ യാത്ര തുടങ്ങുകയും ഒരു വീരപരാക്രമി എന്ന് വിളിക്കപ്പെടുകയും ചെയ്തിരുന്നു. അവൻ യഹോവയെ സേവിക്കുകയും അവന്റെ വാക്കുകളെ പാലിക്കുകയും അവന്റെ കൽപ്പനകളെ ചെയ്തും കൊണ്ട് മുമ്പോട്ട് പോയി. അത് സഭയെ പോലെ തന്നെയുള്ള എന്തോ ഒന്നാകുന്നു. അതിനെക്കുറിച്ച് നാം പറയുകയാണെങ്കിൽ, ഒരു ലോകപരമായ പദം ഉപയോഗിക്കുകയാണെങ്കിൽ, അത് തുടങ്ങുകയും ശരിയായി കാലുവെച്ച് തുടങ്ങിയെന്ന് പറയാം. അങ്ങനെ കർത്താവിന്റെ കൽപ്പനകളെ പാലിക്കാൻ തുടങ്ങി. ശിംശോൻ യഹോവയെ പിന്തുടർന്നിടത്തോളം യഹോവ ശിംശോനെ ഉപയോഗിച്ചിരുന്നു. കാരണം ദൈവത്തെ അനുഗമിക്കുന്ന ആരെയും അവന് പാലിക്കാനും ആരെയും അവൻ ഉപയോഗിക്കാനും കഴിയും. കാരണം അത് ദൈവത്തിന്റെ ജോലിയാകുന്നു. എന്നാൽ നാം മാറിക്കളയുകയും ദൈവകാര്യങ്ങളിൽ നിന്നും തിരിഞ്ഞുകളയുകയും ചെയ്യുമ്പോൾ പിന്നെ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല.
When we walk steadfastly after the commandments of God,
നാം ദൈവത്തിന്റെ കൽപ്പനകൾക്ക് പിന്നാലെ ദൃഢമായി നടക്കുമ്പോൾ, നാം തിരുവചനത്തിന്റെ താളുകളിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ട വചനത്താൽ അവനെ ആരാധിക്കുമ്പോൾ, വചനത്തിന്റെ സത്യത്തിലും ആത്മാവിലും നാം അവനെ ആരാധിക്കുമ്പോൾ, പിന്നെ ദൈവത്തിന് ഏതൊരു വ്യക്തിയും ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിയുന്നതിന് വേണ്ടി ഒരു ധാരണ എടുത്തു കഴിയുമ്പോൾ, പിന്നെ ദൈവത്തിന് ആ വ്യക്തിയെ ഇനി ഉപയോഗിക്കാൻ കഴിയാതെയായി വരുന്നു. അതുകൊണ്ട് സിംസോൺ ഇന്നത്തെ സഭയുടെ വളരെ പ്രമുഖമായ ഒരു പ്രതിനിധിധാനത്തെ ഉണ്ടാക്കുന്നു. സഭ തുടങ്ങിയപ്പോൾ ദൈവത്തിന് സഭയെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. കാരണം സഭ കർത്താവിന്റെ കൽപ്പനകളെ പിന്തുടർന്ന് ജാഗ്രതയോടെ നടന്നിരുന്നു. അവന്റെ വിധികളെയും അവന്റെ ആജ്ഞകളെയും പാലിക്കുകയും അവന്റെ കൽപ്പനകളെയെല്ലാം ചെയ്തുമിരുന്നു. അങ്ങനെ ദൈവം തന്റെ സഭയോട് കൂടിയായിരുന്നു. എന്നാൽ സഭയിൽ ഒരു ദുർബലമായ സ്ഥാനമുള്ളതായി കാണപ്പെടുന്നു. ഓർക്കുക, നാം ഒരു വിനോദയാത്രയിലല്ല, എന്നാൽ നാം ഒരു പോർക്കളത്തിലാകുന്നു. വളരെയധികം ആളുകളും അവർ ഒരു ക്രിസ്ത്യാനിയാകുമ്പോൾ അതാണ് അവർക്കെല്ലാമായിട്ട് വേണ്ടിയിരുന്നതും അതെല്ലാ കാര്യങ്ങളെയും എന്നേക്കുമായി ശരിയാക്കി തരുമെന്നും അവർ ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രയാസമില്ലാതെ വരാനും പോകുന്നു എന്ന് ചിന്തിക്കുന്നു. അത് നിങ്ങളുടെ തലയിൽ ഒരിക്കലും കടന്നു വരാനിടയാക്കരുത്. കാരണം ഞാൻ ഒരു ക്രിസ്ത്യാനിയായി തീർന്നത് പോരാടുന്നതിനാണ്, വിശ്വാസത്തിന്റെ ഒരു നല്ല പോരാട്ടം പോരാടുന്നതിനാണ്. ഞാൻ പോരാട്ടത്തിന്റെ നിരയിലാകുന്നതിന് വേണ്ടിയാണ് ഒരു ക്രിസ്ത്യാനിയായി തീർന്നിരിക്കുന്നത്. നാം ക്രിസ്തീയ പടയാളികളാകുന്നു. നാം എങ്ങനെയാണ് പ്രതിരോധം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പോരാട്ടം പോരാടേണ്ടതെന്നും ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളെയും അറിഞ്ഞിരിക്കുന്നതിനായി പരിശീലിക്കപ്പെടേണ്ടതായിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതുപോലെ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. നാം യുദ്ധത്തിന് പോകുമ്പോൾ മറ്റേതെങ്കിലും രാജ്യക്കാർ പറയുന്ന കാര്യങ്ങളോ അവരുടെ ചില ആശയങ്ങളോ നമുക്കെടുക്കാൻ കഴിയുകയില്ല. എന്നാൽ നമുക്ക് നമ്മുടേതായ ആശയങ്ങൾ ഉണ്ടായിരിക്കണം. അത് പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുന്ന രീതിയിലും അവൻ നമുക്ക് എന്ത് ആശയമാണ് തരുന്നതെന്നതിലുമായിരിക്കണം. കാരണം അവൻ ക്രിസ്ത്യാനികളുടെ സേനയുടെ മുഖ്യ സേനാപതിയാകുന്നു.
സിംസോൺ
നല്ല കാര്യങ്ങളെ ചെയ്തു. എന്നാൽ അവനൊരു പോക്രിയെ പോലെ എന്ന് നമുക്കതിനെ പറയാം. അങ്ങനെയാകുന്നതുവരെ അവൻ അവന്റെ സ്വന്തമായ അതിരുകടക്കാൻ തുടങ്ങുന്നതുവരെ അവനൊരു വലിയ മനുഷ്യനായിരുന്നു. സഭ നല്ല ഓട്ടം ഓടി. എന്നാൽ സഭ അതിന്റെ അതിരുകടക്കുന്നതുവരെ അതെല്ലാം കൊള്ളാമായിരുന്നു. ശിംശോൻ വിലസാൻ തുടങ്ങി. അവൻ ഇസ്രായേലികളായ പെൺകുട്ടികളുമായിട്ട് വിലസിയിരുന്നില്ല, എന്നാൽ ഒരു ഫിലിസ്തീയക്കാരിയായ പെൺകുട്ടിയുമായി വിലസാൻ തുടങ്ങി. അത് സഭ ചെയ്തതുമായിട്ട് ഒരുവിധം സദൃശ്യമായിരിക്കുന്നു. അത് അതിന് സ്വന്തമായവരോട് സ്നേഹമുണ്ടാക്കാതെ അവിശ്വാസികളുടെ പിന്നാലെ പോകുകയും അവിശ്വാസികളുമായി വിലസാനം തുടങ്ങി. അവിടെയാണ് നാം നമ്മുടെ വലിയതും തെറ്റുകളിൽ ഏറ്റവും വലിയതുമായ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നത്. അത് സഭ ശരിയല്ലാത്തതായ കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു. അത് ശിംശോനെ പോലെ തെറ്റായ സംസർഗത്തെ ചെയ്യാൻ തുടങ്ങി. യഹോവയുടെ ജനങ്ങളുമായിട്ടുള്ള സംസർഗത്തിൽ ശിംശോൻ ആയിരുന്നിടത്തോളം അവൻ ശരിയാണ് ചെയ്തത്. എന്നാൽ അവൻ തെറ്റായ സംഘവുമായിട്ട് വിലസിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കുഴപ്പത്തിലായി. അപ്രകാരമാണ് ഇത് സഭയോടുമായിരിക്കുന്നത്. സഭ ദിവസം തോറും ആദരവോടെ പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തെ പിന്തുടർന്നിരുന്നപ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ആശ്ചര്യങ്ങളും സഭയെ പിന്തുടർന്നിരുന്നു. എന്നാൽ അത് ലോകത്തോടൊപ്പം തെറ്റായ സംസർഗത്തിലാകാൻ തുടങ്ങി. ഏറ്റവും മോശമായ ഒരു കാര്യം അത് ചെയ്തത് ആദ്യമായിട്ട് അത് സംഘടിക്കാൻ തുടങ്ങിയതാണ്. മറ്റുള്ള വിശ്വാസികളുടെ ഇടയിൽ അത് കൂട്ടായ്മയെ തകർത്തു കളഞ്ഞു. കാരണം രാജ്യങ്ങൾ സംഘടിക്കപ്പെട്ടിരുന്നത് അവർ കണ്ടിരുന്നു. എന്നാൽ ഈ മഹത്തായ സുവിശേഷം ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്കായിട്ടോ അല്ല സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിച്ഛിക്കുന്ന ഏവനും വരട്ടെ എന്നാകുന്നു എല്ലാ ദേശത്തിനും വംശത്തിനും ഭാഷയ്ക്കും ജനങ്ങൾക്കുമായി സമർപ്പിച്ചിരിക്കുന്നു. ദൈവം ഒരിക്കലും നാം അതിന് അതിരുകൾ ഉണ്ടാക്കുന്നതിനായി ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ജനങ്ങൾ ലോകം ചെയ്യുന്നത് പോലെ അവരെ താരതമ്യപ്പെടുത്തുകയും അവരെ പോലെ പകർത്തുകയും അവർ ചെയ്യുന്ന കാര്യങ്ങളെ പറയുകയും അവർ വിജയകരമായിരിക്കുന്നത് പോലെ ഒരു വിജയമുണ്ടാക്കാനും ആഗ്രഹിക്കുന്നു. ലോകം ചെയ്യുന്നതായ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും വിജയം വരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ആജ്ഞകളെയും അവൻ ചെയ്യുന്ന രീതികളെയും പിന്തുടർന്നുകൊണ്ട് മാത്രമേ നമുക്ക് വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ. ലോകത്തെ മാതൃകയാക്കുന്നതിൽ കൂടെ നമുക്കൊരിക്കലും അത് കഴിയുകയില്ല. പുകവലി കമ്പനി അവരുടെ ഏറ്റവും വലിയ വിജയം ടെലിവിഷനിൽ കൂടെയും ബിയറിന്റെയും വിസ്കിയുടെയും ജനക്കൂട്ടം അവരുടെ വലിയ നേട്ടം ടെലിവിഷന് സംഭാവന ചെയ്യുന്നതിൽ കൂടെയും കണ്ടുമുട്ടിയിരിക്കുന്നുവെങ്കിൽ സഭ അതിന്റെ വിജയം ടെലിവിഷനിൽ കൂടെ ചെയ്യണമെന്നുള്ളത് അതിന്റെ ഒരു അടയാളമല്ല. സഭയുടെ വിജയം ദൈവത്തിന്റെ ശക്തിയുടെയും ആത്മാവിന്റെ പ്രദർശനത്താലുമുള്ള സുവിശേഷ പ്രസംഗത്തിന്റെയും അകത്താണ് കിടക്കുന്നത്. ടെലിവിഷൻ ഇന്ന ഇന്ന പുകവലി കമ്പനിക്ക് വേണ്ടിയും മറ്റ് കമ്പനികൾക്കും വിജയം കൊടുത്തിരിക്കുന്നു എന്നതൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുകയില്ല. ആ ജനങ്ങളോട് താരതമ്യപ്പെടുത്താൻ നമുക്കൊരു തിരുവെഴുത്തില്ല. അങ്ങനെ നാം ചെയ്യുന്നിടത്തോളം നാം വലിയ സംഖ്യകളിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയെന്നിരിക്കാം. എന്നാൽ ദൈവം നമുക്ക് ചെയ്യാനായിട്ട് മുൻനിയോഗിച്ചിരിക്കുന്നത് അതല്ല. നാം അങ്ങനെ വിചാരിക്കുന്നു കാരണം നാം എല്ലാം നിറങ്ങളും ഉയരത്തിൽ പറക്കുകയും വലിയ സഭാ സംഘടനകളും വലിയ നിറങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് ഇതൊരു വിജയമാണെന്ന് പറയുന്നു. നമ്മുടെ കാൽപാദങ്ങളിൽ തന്നെ നാം ദിവസവും മരിക്കുകയാണ്. ഇതാത്മീയമായി സംസാരിക്കുകയാണ്. ഇന്ന് രാവിലെ സമയം 10 കോടിയോളം ശക്തിയുമായിട്ട് നാം നിൽക്കുകയും പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെയും ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ആയിട്ട് 10 ശക്തിയുള്ളവർ നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് ലോകത്തോട് താരതമ്യപ്പെടുത്താൻ കഴിയുകയില്ല. അതിലൊരു കാര്യം എന്തായിരുന്നു എന്നാൽ സഭ അവയെ തന്നെ സംഘടിക്കാൻ തുടങ്ങിയെന്നതായിരുന്നു. ആദ്യത്തെ സഭാ സംഘടന കത്തോലിക്ക സഭയായിരുന്നു. അതിനുശേഷം ലൂതറൻ സഭ കടന്നു വന്നു. അവർ കത്തോലിക്ക സഭയിൽ സംഘടിച്ച് അതിനെ ഒരു സഭാ സംഘടന ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ശിംശോനെ ഫെലിസ്തീനിടാ വരുന്നുവെന്നൊരു വിളിയുണ്ടായി. അപ്പോൾ ശിംശോൻ കത്തോലിക്ക സഭയുടെ കയറിന്റെ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് മാർട്ടിൻ ലൂതർ സഭാ സംഘടനയുമായി കടന്നു വന്നു. അതിനുശേഷം ദലീല ചെയ്തതുപോലെ അവർ സഭയെ വേറൊരു കയർ കൊണ്ട് ബന്ധിച്ചു. ദൈവത്താൽ വിളിക്കപ്പെട്ട മനുഷ്യർക്ക് പകരവും, അതായത് പരിശുദ്ധാത്മാവിനാൽ ഈ മനുഷ്യർ വിളിക്കപ്പെട്ടിരുന്നു. ചിലപ്പോൾ അവർക്ക് അവരുടെ അക്ഷരമാല അറിയാൻ പാടില്ലായിരുന്നിട്ടുണ്ടാകാം. എന്നാൽ അവർ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നു. അതിനുശേഷം രാഷ്ട്രീയ പ്രാസംഗികരുടെ പിന്നാലെ സഭ നാഗരികമാകുകയും പരിഷ്കാരപ്പെടുകയും ചെയ്തു. കൂടാതെ അവർക്ക് അവരുടെ പ്രാസംഗികർക്ക് ഡോക്ടർ ബിരുദം കൊടുക്കേണ്ടിയിരിക്കുകയും എല്ലാവർക്കും ഒരു ദിവ്യത്വത്തിന്റെ ഡോക്ടർ ആകേണ്ടിയും ഇരുന്നു. അത് സഭയെ കെട്ടുന്നതിനുണ്ടായിരുന്ന വേറൊരു കയറായിരുന്നു. മനുഷ്യർ പോയിട്ട് പഠിക്കുകയും ഓരോ സെമിനാരിയും ഏറ്റവും നല്ല പാണ്ഡിത്യമുള്ളവരെ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുകയും അതിനാൽ അവരുടെ സഭയ്ക്ക് ഞങ്ങളുടെ പാസ്റ്ററിന് ദിവ്യത്വത്തിന്റെ ഡോക്ടർ ബിരുദമുണ്ടെന്ന് പൊങ്ങച്ചം പറയാനും കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ എന്താണ് ചെയ്തത്? ഒരാൾ മറ്റൊരാളെക്കാളും കൂടുതൽ ജ്ഞാനമുള്ളവനാകാൻ ശ്രമിച്ചു. എന്നാൽ അത് ദൈവം മുമ്പാകെ യാതൊന്നും അർത്ഥമാക്കുന്നില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് അവന്റെ ലോകപരമായ അറിവിനെ എടുത്ത് അതുമായിട്ട് എപ്പോഴെങ്കിലും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് ദൈവം മുമ്പാകെ മ്ലേച്ഛതയാകുന്നു. നിങ്ങൾക്കൊരിക്കലും ദൈവത്തെ ലൗകികമായ ആഗ്രഹത്താലും വിവേകത്താലും പ്രസന്നമാക്കാൻ കഴിയുകയില്ല. കാരണം അത് ദൈവത്തോട് ശത്രുതയാകുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. അവനത് ചെയ്യാൻ കഴിയുകയില്ല. ഓരോരുത്തരും സകല വിവേകവും പ്രാപിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നും എന്ത് വാക്കുകളാണ് ഉപയോഗിക്കേണ്ടതെന്നും അവർ അറിഞ്ഞിട്ട് അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രദർശിപ്പിക്കപ്പെട്ട സന്ദേശമായി മനുഷ്യരുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് പാപത്തെ കണ്ടുപിടിക്കുന്നതിന് പകരം അത് വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമായിരിക്കുന്നു. അവർ രാഷ്ട്രീയമായ കാര്യങ്ങളെ സംസാരിക്കുന്നതിനായി പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. അത് നമുക്ക് ആവശ്യമില്ല. പൗലോസ് പറഞ്ഞു, വചനം ഞങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ സുവിശേഷം വാക്കുകളിൽ മാത്രമല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രദർശിപ്പിക്കുന്നതാണ് സുവിശേഷത്തെ കൊണ്ടുവന്നത്. എന്നാൽ ഈ മനുഷ്യരെല്ലാം സെമിനാരികളിലേക്ക് പോകുകയും എങ്ങനെയാണ് അവർ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടതെന്നും എപ്രകാരമാണ് അവരെ തന്നെ പരിചയപ്പെടുത്തേണ്ടതെന്നും അവരെങ്ങനെ വസ്ത്രധാരണം ചെയ്തിരിക്കണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും അവർ തെറ്റായ വ്യാകരണം ഒരിക്കലും ഉപയോഗിക്കരുതെന്നും ഉള്ളതിനെക്കുറിച്ച് വലിയ വിദ്യാഭ്യാസം പ്രാപിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് അത് കൊള്ളാം. എന്നാൽ നാം മനുഷ്യരുടെ വശീകരിക്കുന്ന വാക്കുകളുടെ പിന്നാലെ അല്ല. പൗലോസ് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അതുപോലെയല്ല വന്നത്, എന്നാൽ അത് പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ. അതൊരു ശരിയായ രൂപത്തിലുള്ള പ്രസംഗത്താൽ അല്ല വന്നത്. അതിനാൽ നിങ്ങളുടെ ജ്ഞാനം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഒരു മനുഷ്യന്റെ ജ്ഞാനത്തിലായിരിക്കരുത്. എന്നാൽ അത് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശക്തിയാലുള്ള പ്രദർശനത്തിൽ കൂടി അത്രേ വന്നിരിക്കുന്നത്. അവനെ അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ അനുഭവിച്ചറിയുന്നതാണ് സുവിശേഷം. ഓരോരുത്തരും ഒരുവൻ മറ്റൊരുവനേക്കാൾ സ്വല്പം മിടുക്കനാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. ഓരോ സഭാ സംഘടനയും അങ്ങനെയാകുന്നു. മെത്തഡിസ്റ്റുകാർ പറയും, ഏറ്റവും മിടുക്കരായ മനുഷ്യർ ഞങ്ങൾക്കുണ്ട്. ബാപ്റ്റിസ്റ്റുകാരും ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരും അങ്ങനെ അവരെല്ലാം കൂടി ഞങ്ങളാണ് മിടുക്കന്മാരെന്ന് പറയുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ആളുകളെ, സാധാരണപ്പെട്ട മനുഷ്യരെ പുറത്തുപോയി സുവിശേഷം പ്രസംഗിക്കാൻ അനുവദിക്കുകയില്ല. എന്നാൽ അവർ അവരെ പിടിച്ചെടുക്കുന്നു. ഓ ദൈവമേ, ദേതോന്നനമേ, അവരെ പിടിച്ചെടുക്കുന്നു. അവർ അവരുടെ ഉപദേശങ്ങളുമായി രേഖാസംബന്ധിയാകുകയാണെങ്കിൽ പിന്നെ അവരെ സഭയിലാക്കുന്നു. ദൈവത്തിന് യാതൊരു രീതിയിലും അവനെ തൊടാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിനാൽ പിടിച്ചെടുക്കപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നോട് പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അതൊരു മനുഷ്യനാലോ സഭാ സംഘടനയാലോ പിടിച്ചെടുത്തിരിക്കുന്നവനല്ല. എല്ലാം വിവേകമാകുന്നു. ഓ, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് എല്ലാം അറിയാമെന്നവർ പറയും. അവരിൽ ചിലർക്ക് പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ അക്ഷരം പോലും അറിയില്ല. അവരത് നിഷേധിക്കുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയയിൽ വെച്ച് ഞാൻ വായിച്ച ഒരു പുസ്തകത്തെ എന്റെ ഓർമ്മയിൽ അത് കൊണ്ടുവരുന്നു. ഒരു പഴയ പുസ്തകക്കടയിൽ നിന്നും അത് ഞാൻ എടുത്തിരുന്നു. അതിന്റെ ഗ്രന്ഥകർത്താവ് ആരായിരുന്നുവെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏകദേശം 10 കാശ് മാത്രം വിലയുള്ളതായിരുന്നു. അത് കാഴ്ചയ്ക്ക് തമാശയായിട്ടുള്ളതും കൌശലതയോട് കൂടിയതുമായിരുന്നെങ്കിലും അതിൽ കുറച്ച് നല്ല ബോധപരമായ കാര്യമുണ്ടായിരുന്നു. എന്നാൽ അതിൽ ദൈവത്തെ പോലെ എന്നോട് തോന്നിക്കുന്നതായ എന്തോ ഒന്ന് ഞാൻ കണ്ടിരുന്നു. അതിൽ ഒരു ചെറിയ കഥ ഇപ്രകാരം തുടങ്ങിയിരുന്നു. ഒരു ദിവസം രാവിലെ ഒരു വലിയ കോഴിക്കുട്ടിലുണ്ടായിരുന്ന ഒരു പൂവൻ കോഴി ഒരുവൻ അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാവിധ വിവേകവും തനിക്കുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അവനൊരു കൂടിന്റെ മേലേക്ക് പറന്നു വന്നിട്ട് തന്റെ ചെറിയ കൊക്കുകൊണ്ട് കൂടിന്മേൽ 4-5 വട്ടം മുട്ടിയിട്ട് അവന്റെ തല സ്വല്പം പിന്നിലേക്കാക്കിക്കൊണ്ട് ഒരു പൂവൻ കോഴി കൂകുന്നത് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധം കൂകി. അങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ അവൻ ആകർഷിച്ചിട്ട് പറഞ്ഞു, ഈ കോഴിക്കുട്ടിലുള്ള മാന്യരായ സ്ത്രീകളും പുരുഷന്മാരുമായുള്ളവരെ, ഇന്ന് രാവിലെ സമയം ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഒരുക്കിയതായ ഒരു വലിയ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അവനവന്റെ കണ്ണടകൾ കൊക്കിലേക്ക് പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിത് പഠിക്കുന്നതിന് വളരെയധികം അറിവ് ആവശ്യമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, കോഴികളായ നമുക്ക് നമ്മെ തന്നെ കൂടുതൽ അറിവിനാൽ നല്ലതാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ കാരണത്താൽ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, അതായത് നാം ഒരു പ്രത്യേക സ്ഥാനത്ത് കൂടുതൽ ചികഞ്ഞ് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള വിറ്റാമിൻ കിട്ടുകയും അത് നമ്മെ കൂടുതൽ നല്ലതായി കൂകുവാനും മനോഹരമായ തൂവലുകൾ ഉള്ളതുമാക്കി തീർക്കും. കൂടാതെ ഓ, അങ്ങനെ പല വ്യത്യസ്തമായ രീതികളാൽ നമുക്ക് നമ്മെ തന്നെ എപ്രകാരം മെച്ചപ്പെട്ടവരാക്കി തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. അപ്പോൾ പിടക്കോഴികൾ അവയുടെ ചെറിയ ചുമന്ന ചുണ്ടുകളുമായിട്ട് എല്ലാം കൂടി കൊക്കിക്കൊണ്ട് അവനൊരു മിടുക്കനല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവനെ തീർച്ചയായും പ്രശംസിച്ചിരുന്നു. ഓ, അവൻ എത്ര ബുദ്ധിയുള്ള ഒരു പൂവൻ കോഴിയാണ്. അതിവിടെയുള്ള ചില സെമിനാരിയിലെ പ്രാസംഗികരെ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. എത്ര ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. ബാക്കിയുള്ള കോഴികളോടൊപ്പം ഇവിടെ കറങ്ങി നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. നാം എല്ലാവരും അവന്റെ കൂടെ പോയിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഈ പൂവൻ കോഴി അവന്റെ പ്രസംഗം തീർക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു കോഴി, അതിനത്രയും ശോഭയുള്ള തൂവലുകളൊന്നുമില്ലായിരുന്നു. അവൻ ബാക്കിയുള്ള കോഴിപ്പുരയിൽ നിന്നും ഓടി വന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഒരു നിമിഷം നിൽക്കണം, ഞാനിപ്പോൾ റേഡിയോയിൽ നിന്നുള്ള ഏറ്റവും അടുത്ത വാർത്ത കേട്ടിട്ട് വരികയാണ്. കോഴികളുടെ വില 1 pound 4 cents കൂടിയിരിക്കുന്നു. നാം എല്ലാവരും നാളെ കശാപ്പ് ചെയ്യപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ അറിവ് എന്ത് ഉപകാരമാണ് അവിടെ ചെയ്യുക? സഹോദര, നമുക്ക് ശേഖരിക്കാവുന്ന വിവേകമെല്ലാം കൂടി എന്ത് ഉപകാരമാണ് നമുക്ക് ചെയ്യുന്നത്? നാം വെറും 6 feet മണ്ണ് മാത്രമാകുന്നു. നാം എല്ലാവരും ഇഞ്ചായിട്ട് ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അറിവ് നമുക്ക് അർത്ഥമാക്കുന്നില്ല. നമുക്ക് അവനെ അറിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. എന്നാൽ അവർ അത് ചെയ്യുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു പാടുന്ന മഞ്ഞക്കിളിയെ കുറിച്ച് ഞാൻ പ്രസ്താവിച്ചിരുന്നു. അവൻ എല്ലാവിധ വിവേകങ്ങളും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുകയും അവൻ അത്രമാത്രം അത് അറിഞ്ഞിട്ട് ബാക്കിയുള്ള മഞ്ഞക്കിളികളോട് മനുഷ്യരെ കുറിച്ച് പറയാൻ കഴിയുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവനൊരു കൂടിന്റെ മേലേക്ക് പറന്നു വന്നിട്ട് അവൻ മനുഷ്യരെ കുറിച്ച് എപ്രകാരം അവൻ അറിയാമായിരുന്നതായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പറയാൻ തുടങ്ങി. പെട്ടെന്നൊരു പ്രൊഫസർ പെർഡ്യൂവിൽ നിന്നും കടന്നു വന്നിട്ട് എന്തോ ചില തേച്ചുമിനുക്കിയ വാക്കുകൾ അവനോട് പറയുകയും അവൻ തന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് തലതിരിച്ചു കളയുകയും ചെയ്തു. അവന് പ്രൊഫസറിനെ കാണാൻ കഴിയുന്നതിനായി കണ്ണുകളുണ്ടായിരുന്നു, അവനെ കേൾക്കുന്നതിനായി കാതുകളും ഉണ്ടായിരുന്നു. എന്നാൽ തീർച്ചയായും അവൻ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ അവനൊരു കിളിയുടെ തലയാണുള്ളത്. അത് വെറുമൊരു കിളിയുടെ ബുദ്ധിയാണ്. അതാണ് എല്ലാമായിട്ടും അതിനുണ്ടായിരുന്നത്. അതിനൊരു മനുഷ്യബുദ്ധി ഉണ്ടായിരുന്നില്ല. അതിനാൽ അതിന് മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യനും ദൈവത്തെ പോലെ ചിന്തിക്കാൻ കഴിയുകയില്ല. നിങ്ങളൊരു മനുഷ്യനാണ്. എല്ലാവിധ ലോകപരമായ അറിവും നിങ്ങൾക്കുള്ളത് മഞ്ഞക്കിളിയുടെ ബുദ്ധിയിലും കൂടുതലായിട്ടൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനാലും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഹാനി വരുത്തുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സ് ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ജനങ്ങൾ പോയിട്ട് സഭാ സംഘടനകളിൽ ചേരുകയും പുതിയ ജന്മത്തിന് പകരം ഒരു കൈപിടിച്ച് കുലുക്കലിനെയും എടുക്കുന്നതിന്റെ കാരണം എന്താണെന്നാൽ അവർ പുതിയ ജനനത്തെ ഒഴിച്ചു കളഞ്ഞു പോകാൻ ശ്രമിക്കുന്നതിനാലാണ്. അവർക്ക് പുതുജന്മത്തിന്റെ ആവശ്യമില്ല. കൂടാതെ വേദപുസ്തകത്തിൽ നാം അത് പഠിപ്പിക്കുന്നുവെന്ന് അവർക്കറിയാം. അതിനാൽ അതിന് പകരമായി മറ്റെന്തെങ്കിലും എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു. കൂടാതെ പെന്തിക്കോസ്തുകാരായ ജനങ്ങളും അത്രയും മോശമായിട്ട് എന്തെങ്കിലും പകരമായിട്ടുള്ളതിനെ എടുക്കാൻ ശ്രമിക്കുന്നു. അവർക്കത് തരംതിരിച്ച് ആവശ്യമായിരിക്കുന്നു. അതത്രമാത്രം തരംതിരിക്കപ്പെട്ടിട്ട് നാം കൈപിടിച്ച് കുലുക്കുകയും സഭയിൽ ചേരുകയും തളിക്കുകയോ അല്ലെങ്കിൽ സ്നാനപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകുന്നു. അവർ പുതുജന്മത്തെക്കുറിച്ച് ഭയമുള്ളവരാകുന്നു. ബ്രാണം കൂടാരക്കാരും അതിനെപ്പറ്റി പേടിക്കാൻ തുടങ്ങുന്നുവെന്ന് ഞാൻ ചിലപ്പോൾ വിശ്വസിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ജനനം എന്ന് പറയുന്നത് അതെവിടെയായാലും എന്തിനെക്കുറിച്ചായാലും എനിക്കതൊരു കാര്യമല്ല, അതൊരു അഴുക്കിലാകുന്നു. ഒരു കുട്ടി ഒരു കച്ചിയുടെ കൂമ്പാരത്തിന്മേലായാലും ഉറച്ച തറയിലായാലും അല്ലെങ്കിൽ ഒരു ഇളം ചുവന്നതായ അലങ്കരിച്ച ആശുപത്രിയിലെ മുറിയിലായാലും എങ്ങനെയായാലും അതിന്റെ ജന്മം അതിലൊരു അഴുക്കിലാകുന്നു. ഒരു കാളയുടെ ജനനമായാലും എന്തിന്റെ തന്നെയായാലും ഇതൊരു അഴുക്കിലാകുന്നു. ഒരു പുതുജനനവും ഒരു അഴുക്കിലാകപ്പെട്ടതിൽ നിന്നും ഒട്ടും കുറഞ്ഞതല്ല. എന്നാൽ ജനങ്ങൾ അത്രമാത്രം പശപിടിച്ചവരായിട്ട് അവർ കൈപിടിച്ച് കുലുക്കുന്നിടത്തേക്ക് പോകുന്നു. അവർ വേദിയിൽ കിടന്ന് കരയുകയും നിലവിളിക്കുകയും അടിക്കുകയും ആക്രോശിക്കുകയും ചെയ്യാത്തടത്ത് അവർ പോകുന്നു. നിങ്ങൾ അത്രയും മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്തെന്നാൽ ജനനമാണ്. നാം മരിച്ചിട്ട് അത് ജീവനെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഒരു വിത്തോ ഒരു കിഴങ്ങിന്റെ വിത്തോ നിങ്ങൾ എടുത്തിട്ട് മണ്ണിൽ കുഴിച്ചിടുക. ആ കിഴങ്ങ് അവിടെ കിടന്ന് അഴുകാതെ നിങ്ങൾക്ക് പുതിയ കിഴങ്ങ് കിട്ടുകയില്ല. ഒരു വിത്ത് മണ്ണിൽ കിടന്ന് അഴുകാത്തതുവരെ അതിന് പുതിയ ജീവനെ ഉത്പാദിപ്പിക്കാൻ കഴിയുകയില്ല. ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു സ്ത്രീക്കും അവരുടെ വിവേകങ്ങളും അവരുടെ സ്വന്തമായ കാര്യങ്ങളും വേദിയിൽ കിടന്ന് നിലവിളിച്ചും എല്ലാം കൂടി അഴുക്കിലായിട്ട് നിങ്ങളുടെ കോളറിൽ നിന്നും പശ മാറിയിട്ട് ചത്ത് അളിഞ്ഞ് നശിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കാതെ ഒരിക്കലും പുതിയ ജീവനെ കിട്ടുകയില്ല. നിങ്ങൾ നിലവിളിക്കുകയോ അന്യഭാഷ സംസാരിക്കുകയോ മേലോട്ടും താഴോട്ടും ചാടുകയോ പിടക്കോഴിയെ പോലെ തലയുയർത്തി ചിറകടിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ ജീവനെ കൊണ്ടുവരുന്നുവെങ്കിൽ ഞാനത് കാര്യമാക്കുന്നില്ല.
But we substituted something for it.
എന്നാൽ നാം അതിന് പകരമായി മറ്റെന്തോ എടുത്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും അതൊരു വിശിഷ്ടമായ രീതിയിലായിരിക്കുന്നു. തീർച്ചയായും കഴിഞ്ഞ വെള്ളിയാഴ്ച ഭാര്യയും ഞാനും കൂടി കടയിലേക്ക് പോവുകയായിരുന്നു. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് വീണ വായിക്കാൻ അർത്ഥമാക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ വഴിയിൽ കൂടി പോകുമ്പോൾ നഗ്ന സ്ത്രീകളുടെ കാരണത്താൽ എനിക്ക് തല ഒരു വശത്തേക്കായി മാറി മാറി തിരിക്കേണ്ടിയിരുന്നു. ഞാനൊരു അന്ധനായിരുന്നപ്പോൾ അവൻ എന്റെ കണ്ണുകളെ സുഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ശരിയായിട്ടുള്ള കാര്യങ്ങളെ നോക്കുമെന്ന് ദൈവത്തോട് വാഗ്ദത്തം ചെയ്തിരുന്നു. എന്റെ കാറിൽ ഒരു ചെറിയ കുരിശ് ഞാൻ തൂക്കിയിട്ടിരുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ഈ കുരിശിലേക്ക് നോക്കിയിട്ട് ഓ ദൈവമേ അതാകുന്നു എന്റെ ശരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കും. ഞാൻ ആ സ്ത്രീകളെ കണ്ടിരുന്നു. മീട പറഞ്ഞു, പാവാട ധരിച്ച ഒരൊറ്റ സ്ത്രീകളെയും ഇന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല. എന്നിട്ട് അവൾ പറഞ്ഞു, ബിൽ നോക്കൂ, ആ സ്ത്രീകളുടെ ശരീരത്തിന്റെ മേൽഭാഗത്ത് ഒരു ചെറിയ നാട മാത്രം അവർ ചുറ്റിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അത് തെറ്റാണെന്ന് അവർക്കറിയില്ല എന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നുവെന്ന് ചോദിച്ചു. അവൾക്കത് അറിയില്ലാതെങ്കിൽ അത് തെറ്റാണ് എങ്കിൽ പിന്നെ അവളുടെ തലയ്ക്ക് സ്ഥിരതയില്ലാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രിയേ ഒരു നിമിഷം, അവൾ ഒരു അമേരിക്കക്കാരിയാണ്, അമേരിക്കക്കാർ ചെയ്യുന്നത് പോലെ അവൾ ചെയ്യുന്നു. അധിക നാളുകളായിട്ടില്ല പ്രിയേ, ഞാൻ ഫിൻലൻഡിലായിരുന്നു. എന്നെ അവിടെ നോക്കിയിരുന്ന ഒരു മനുഷ്യനായ ഡോക്ടർ മാനിനെ ഞാൻ അവിടെ വെച്ച് ചോദ്യം ചെയ്തിരുന്നു എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഞങ്ങൾ സോണ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഹെൽത്ത് ബാത്തിന് വേണ്ടി പോവുകയായിരുന്നു. അവർ നിങ്ങളെ അകത്ത് കൊണ്ടുപോയിട്ട് ചൂടുവെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ ചൂട് കല്ലുകളിൽ കൂടെ വെള്ളം ഒഴിപ്പിച്ചിട്ട് അത് നിങ്ങളെ വിയർപ്പിക്കുന്നു. അതിനുശേഷം നിങ്ങളെ അവർ തണുത്ത വെള്ളത്തിൽ മുങ്ങാനിടയാക്കിയിട്ട് തിരികെ കൊണ്ടുവരുന്നു. അതിനുശേഷം നിങ്ങളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ നേഴ്സുമാരായ സ്ത്രീകൾ നഗ്നരായ ഈ പുരുഷന്മാരെ തുടച്ചിട്ട് വീണ്ടും തിരികെ കുളത്തിലേക്ക് അയക്കും. ഞാൻ പറഞ്ഞു, ഞാൻ അതിനായി അകത്തേക്ക് പോകുകയില്ല. ഡോക്ടർ മാനിനൻ, അതൊരു തെറ്റായ കാര്യമാണ്. ശരി റെവറന്റ് ബ്രാനം, അത് തെറ്റാണ്. എന്നാൽ നിങ്ങളുടെ അമേരിക്കക്കാരായ ഡോക്ടർമാർ ഒരു സ്ത്രീയെ മേശയിൽ നഗ്നയായി കിടത്തിയിട്ട് അവളുടെ വസ്ത്രങ്ങൾ ഊരിയിട്ട് അവളുടെ എല്ലാ ലിംഗത്തെയും ലൈംഗിക അവയവങ്ങളെയും പരിശോധിക്കുന്നതിനെ പറ്റി എന്ത് പറയുന്നുവെന്ന് ചോദിച്ചു. കൂടാതെ ആശുപത്രിയിലുള്ള നിങ്ങളുടെ നഴ്സുമാരെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, സഹോദരൻ മാനിനൻ, എന്നോട് ക്ഷമിക്കണം, മാനിനൻ, നിങ്ങൾ ശരിയാണ്. എന്താകുന്നു ഇത്? ഇത് സമ്പ്രദായമാകുന്നു. ഞാൻ പാരീസിലായിരുന്നപ്പോൾ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് കഷ്ടിച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടുപേർക്കും വേണ്ടിയുള്ള മൂത്രപ്പുര ഒന്ന് തന്നെയായിരുന്നു. എനിക്കിത് മനസ്സിലായിരുന്നില്ല. ആണിനും പെണ്ണിനും വേണ്ടിയുള്ള വിശ്രമ മുറികൾ വഴിയരികിൽ തന്നെയായിരുന്നു. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതായത് സ്ത്രീകൾ കടൽ തീരത്ത് കുളിക്കാൻ പോകുമ്പോൾ ഒരാൺകുട്ടിയും അവന്റെ ഓമനയും കൂടി വന്നിട്ട് അവസാനത്തെ അടിവസ്ത്രം ഒഴിച്ച് ബാക്കിയെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് അവരുടെ പിൻഭാഗം തിരിഞ്ഞ് ഒരു ചെറിയ നാടയിട്ടുകൊണ്ട് കുളിക്കുന്നതിനായി പോയി. അവർക്ക് വസ്ത്രധാരണത്തിനുള്ള മുറി പോലുമില്ല. എന്നാൽ അതിപ്രകാരമാകുന്നു, അവർ ഇതുപോലെയുള്ള കാര്യത്തിന് യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. ഇത് ഫ്രാൻസിലെ ഒരു സമ്പ്രദായമാകുന്നു. ആഫ്രിക്കയിൽ സ്ത്രീകളും പുരുഷന്മാരും യൗവനക്കാരും വൃദ്ധരും ഉൾപ്രദേശങ്ങളിൽ കൂടി യാതൊരു വസ്ത്രങ്ങളുമില്ലാതെ നടന്നിരുന്നു. ഒരു വിശ്രമ സ്ഥലം എന്തായിരുന്നുവെന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഒരിക്കലും മറ്റൊരാളുടെ കാഴ്ചയ്ക്ക് പുറത്തു പോയിരുന്നില്ല. എന്നാൽ അവർക്കതിന്റെ വ്യത്യാസത്തെ അറിയില്ലായിരുന്നു. എന്നാൽ ഇത് രാജ്യങ്ങളുടെ സമ്പ്രദായമാണ്. ഞാൻ പറഞ്ഞു, പ്രിയെ, നാം വ്യത്യസ്തരാണ്. നാം വേറൊരു ദേശത്ത് നിന്നുള്ളവരാണ്. നാം ഇവിടെ അന്യരും പരദേശികളുമാകുന്നു. അതിനാലാണ് ഈ കാര്യങ്ങൾ ഇത്രയും തെറ്റായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. കാരണം തിരുവെഴുത്ത് പറയുന്നു, ഇങ്ങനെ പറയുന്നവർ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞ് വരുവാനിരിക്കുന്ന ദേശത്തെ അവർ അന്വേഷിച്ചിരുന്നു. ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ, അത് ഇറ്റലിയിലോ ഫ്രാൻസിലോ ആഫ്രിക്കയിലോ മറ്റേതൊരു ദേശത്തായാലും, അവരെപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണെങ്കിൽ ഈ കാര്യങ്ങളെ ചെയ്യുകയില്ല. അവർ ഈ വസ്ത്രങ്ങളെ ധരിക്കുകയില്ല. അവർ അപ്രകാരം പ്രവർത്തിക്കുകയില്ല. എന്തുകൊണ്ടാണെന്നാൽ അവർ മറ്റൊരു ദേശത്തു നിന്നുള്ളവരാണ്. അതിന്റെ അധികാരിയും നിർമ്മാതാവും ദൈവമാകുന്നു. നാം സ്വർഗത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളതായ ആത്മാവ് നിങ്ങളുടെ ജീവനെ പ്രേരണയിലാക്കുന്നു. നിങ്ങൾ അമേരിക്കക്കാരനാണെങ്കിൽ അമേരിക്കക്കാരനെ പോലെ പ്രവർത്തിക്കും. നിങ്ങളൊരു ഫ്രഞ്ചുകാരനാണെങ്കിൽ ഒരു ഫ്രഞ്ചുകാരനെ പോലെ ചെയ്യുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ദൈവത്തിൽ നിന്നുമാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ ചെയ്യുന്നത് പോലെ ചെയ്യും. കാരണം നിങ്ങളുടെ ആത്മാവ് മേലെ നിന്നും വന്നിട്ട് നിങ്ങളെ നിയന്ത്രിക്കുന്നു. ഒരു ചെറുതായ എന്തെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടാകാം. തിരുവെഴുത്തിൽ ഈ പുതിയ നഗരത്തെ അന്വേഷിച്ചിരുന്നവർ വ്യത്യസ്തമായി പ്രവർത്തിച്ചിരുന്നു. അവർ അന്യരും പരദേശികളുമാണെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കായന്റെ വശത്തുള്ളവർ ഓടിപ്പോകുന്നവരും വിശ്വാസപാതകിയുമാകുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ അന്യരും പരദേശികളുമാകുന്നു. ഓടിപ്പോകുന്ന ഒരുവന് ഒരു വീടില്ല. ഒരു വിശ്വാസപാതകി ഒരു ഭയാനകമായ വ്യക്തിയാകുന്നു. എന്നാൽ ഒരു തീർത്ഥാടകന് യഥാർത്ഥമായ ഒരു കാര്യമാകുന്നു. ഒരു യഥാർത്ഥ ദേശത്ത് നിന്നും തന്റെ ദേശത്തേക്ക് തന്റെ വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് താൻ വേറൊരു ദേശക്കാരനാണെന്ന് തന്റെ ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ചും കൊണ്ട് അവൻ പോകുന്നു. അതാണ് കാരണം. എന്നിരിക്കലും അങ്ങനെ ചെയ്യുന്ന ജനങ്ങൾ ഈ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർ. അത് ഞാൻ നിങ്ങളോട് പറയട്ടെ, സൌത്ത് ആഫ്രിക്കയിൽ ഞാൻ 30,000 സംസ്കാരമില്ലാത്തവരായ പുറജാതികളെ കണ്ടപ്പോൾ അവർ നഗ്നരും കരിമ്പടമിട്ട സ്വദേശികളുമായിരുന്നു. 16, 18, 20 20 വയസ്സുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു തുന്നിയ തുണി പോലുമില്ലാതെ അവരുടെ മുഖത്ത് മണ്ണും ചായവും തേച്ച് നിന്നിരുന്നു. അവരുടെ മൂക്കിൽ കൂടെ എല്ലുകളും കാതുകളിൽ തടിക്കഷ്ണങ്ങളും തൂക്കിയിരുന്നു. മനുഷ്യന്റെ എല്ലുകൾ കോർത്തിട്ട് അല്ലെങ്കിൽ അവരുടെ തലമുടിയിൽ എല്ലുകൾ ഇട്ടുകൊണ്ട് മൃഗങ്ങളുടെ പല്ലുകൾ അവരുടെ മേൽ തൂക്കിയും ലോകത്തിലേക്ക് നഗ്നരായി വന്നതുപോലെ തന്നെ അതിനെക്കുറിച്ച് യാതൊന്നും അറിയാതെ അവിടെ നിന്നിരുന്നു. എന്നാൽ അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അവർ സാഷ്ടാംഗം വീണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അപ്പോൾ അവർ എഴുന്നേറ്റിട്ട് അവരുടെ മാർവിന്റെ നാണക്കേട് മറയ്ക്കുന്നതിനായി കൈകൾ മടക്കി മാർവിൽ വെക്കുകയും അവർ അവിടെ വിട്ടു പോകുമ്പോൾ അവർക്ക് ധരിക്കുന്നതിനായി വസ്ത്രങ്ങൾ കിട്ടിയിട്ട് അത് ധരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? അവർ ഈ ലോകത്തിന് തീർത്ഥാടകരും അപരിചിതരുമായി തീർന്നു. ഹല്ലേലൂയ. അവർ അവനിൽ നിന്നും ദൂരെയായിരുന്നു. അതേ ശ്രീമാൻ. ഓ അതെ, ഈ ജനങ്ങൾ അവരെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. അവർ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അവർ പോയിട്ട് ഞങ്ങൾ മെത്തഡിസ്റ്റുകാരാണെന്നും ബാപ്റ്റിസ്റ്റുകാരാണെന്നും ഞങ്ങൾ പെന്തക്കോസ്തുകാരാണെന്നും ഞങ്ങൾ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരാണെന്നും ഞങ്ങൾ ഇതാണെന്നും അതാണെന്നും മറ്റാണെന്നും പറയുന്നു. അതിനിതുമായിട്ട് ഒരൊറ്റ കാര്യം പോലും ചെയ്യാനില്ല. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ഉള്ളിലുള്ള ജീവൻ നിങ്ങൾ എന്താണെന്ന് പ്രേരണപ്പെടുത്തുകയും പറയുകയും ചെയ്യുന്നു. യേശു പറഞ്ഞു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ അറിയും. ആദ്യമായിട്ട് സഭ ഇസ്രായേലിനെ പോലെയായി തീർന്നു. അവർ മറ്റെല്ലാ ജാതികളുടെയും ദേശക്കാർക്ക് ഒരു രാജാവുള്ളതായി കണ്ടിരുന്നു. എന്നാൽ ദൈവം അവരുടെ രാജാവായിരുന്നു. അവർ ജാതികളുടെ ദേശങ്ങൾക്ക് ഒരു രാജാവുള്ളതായി കാണുകയും അതിനാൽ അവർ പുറജാതികളുടെ ദേശങ്ങൾ ചെയ്തതുപോലെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുകയും അവർ അവർക്ക് വേണ്ടി ഒരു രാജാവിനെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അവർ ചെയ്തപ്പോൾ അവർ കുഴപ്പത്തിലായി. അത് ക്രമേണയായി കടന്നു വരാൻ തുടങ്ങി. പതിയെ പതിയെ ലോകം അവരിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അവസാനം അത് ആഹാബിൽ ചെന്ന് അവസാനിച്ചു. അതിനോട് സ്വല്പം അടുത്തായിട്ട് ഒരു രാജാവ് വന്നുകൊണ്ടിരുന്നു. അവസാനം അവരുടെ ജീവനെ അവരിൽ നിന്നും പിഴിഞ്ഞെടുത്തു കളഞ്ഞു. അങ്ങനെ അവർ പോയിരുന്നു. എന്നാൽ യഥാർത്ഥമായ രാജാവ് വന്നപ്പോൾ അവർ അവനെ അറിഞ്ഞില്ല. അതേ കാര്യം തന്നെയാണ് സഭകൾ ചെയ്തിരിക്കുന്നത്. അതിനെ അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങൾ ആയിരിക്കുന്നത്. അത് രാഷ്ട്രീയത്തെയും വിദ്യാഭ്യാസത്തെയും അംഗീകരിച്ചിരിക്കുന്നു. അത് സംഘടനകളെയും സമിതികളെയും വലിയ പള്ളികളെയും ഉയർന്ന പ്രാസംഗികരെയും അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ യഥാർത്ഥമായ രാജാവ് വന്നപ്പോൾ അവർക്ക് അവനെ അറിയില്ലായിരുന്നു. അങ്ങനെ അവരുടെ രാജാവായ അതേ പരിശുദ്ധാത്മാവിനെ അവർ ക്രൂശീകരിക്കുന്നു. അവർക്കവനെ അറിയില്ല. അവർ അവനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. യഹൂദന്മാർ അവരുടെ മശിഹായോട് ചെയ്തതുപോലെ സഭാദേകാര്യം തന്നെ അവരുടെ മശിഹായോട് ചെയ്യുന്നു. അവർക്കിത് അറിയില്ല. അവർക്ക് ആത്മീയമായ ഉൾക്കാഴ്ചയില്ല. കാരണം അവർ അത്രമാത്രം രേഖാമൂലമായ കാര്യത്തിൽ അകപ്പെട്ടിട്ട് അവരുടെ കണ്ണുകൾ എന്താണ് കാണുന്നതെന്നാൽ വലിയ കെട്ടിടങ്ങളെയും പിന്നെ ലോകവുമായിട്ട് താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ്. നാം ഒരിക്കലും ലോകവുമായിട്ട് താരതമ്യപ്പെടാൻ പ്രബോധിക്കപ്പെട്ടിട്ടില്ല. നാം നമ്മെ തന്നെ താഴ്മപ്പെടുത്തുന്നതിനായി പ്രബോധിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ദൈവത്തിൽ കൂടി ഭൂരിപക്ഷം ഒന്നാകുന്നു. ഇന്ന് പ്രവർത്തന മേഖലയിലുള്ള രോഗശാന്തിക്കാരായ സുവിശേഷകരുടെ ഇടയിൽ അത്രമാത്രം മത്സരമുള്ള പ്രതിയോഗികളാകുന്നു. ഒരുവൻ പറയുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ, എനിക്ക് അത്രയുമായിട്ട് 1000 നിങ്ങളുടേതിലും വലിയ യോഗമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതെന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? നമുക്കൊന്നായാലും 1 crore എന്ത് വ്യത്യാസമാണ് അത് ഉണ്ടാക്കുക? നാം ദൈവത്തോട് വിശ്വസ്തമായവരാണോ? അവന്റെ വചനത്തോട് വിശ്വസ്തരായവരാണോ? പരിശുദ്ധാത്മാവിന്റെ പരീക്ഷയിൽ നാം നിൽക്കുമോ? അത് സത്യമാണോ? അതാണ് മുഖ്യ കാര്യം. എന്നാൽ നാം തിരുവെഴുത്തിന്മേൽ അനുരഞ്ജനം നടത്തുന്നു. നമ്മുടെ വളരെയധികം പെന്തിക്കോസ്തുകാരായ ജനങ്ങൾ ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനപരമായ ഉപദേശങ്ങളിൽ ഒത്തുതീർപ്പ് നടത്തിക്കളയുന്നു. ഞാൻ നിങ്ങളുടെ വികാരത്തെ മുറിവേറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ സ്വന്തം സഭയിലാണ്. എന്റെ സഭയിൽ എനിക്ക് വേണ്ടിയ കാര്യം എനിക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ സുവിശേഷം പ്രസംഗിക്കുകയാണ്. എന്നാൽ 10,000 പെന്തിക്കോസ്തുകാരായ പ്രാസംഗികർക്ക് വേദപുസ്തകത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം എന്നൊരു കാര്യമില്ലെന്നറിയാം. ഞാൻ ആർച്ച് ബിഷപ്പിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടിട്ടുള്ളതായി കാണിക്കുവാൻ വെല്ലുവിളിക്കുന്നു. എന്നാൽ അവർ ഒത്തുതീർപ്പ് നടത്തുന്നു. കാരണം സഭാ സംഘടനകൾ അങ്ങനെ ചെയ്തിരിക്കുന്നു. പുതിയ നിയമത്തിൽ ഒരൊറ്റ വ്യക്തി പോലുമില്ല. കൂടാതെ അതിനെ തുടർന്ന് ചരിത്ര പ്രകാരം 300 വരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനപ്പെട്ടിരുന്നത്. എന്താകുന്നു ഇത്? ഇത് സംഘടനാ സഭയാണ്. അതാണിത് ചെയ്തത്. ഒത്തുതീർപ്പിലാക്കിയിരിക്കുന്നു. ഇന്നവർ തെരുവിൽ പ്രവർത്തിച്ചിരുന്നവരെ തെരുവിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നു. അവർ തപ്പ് സഭയിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നു. അവർ സഭയിൽ നിന്നും സകല മഹത്വത്തെയും എടുത്തു കളഞ്ഞിട്ട് സെമിനാരി പ്രസംഗങ്ങളും പഴയ പൂവൻ കോഴിയുടെ കൊക്കലിന്റെ പ്രസംഗവും കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാം സമൂഹങ്ങളിൽ പരിഷ്കൃതമായവരും അവരുടെ സ്ത്രീകൾ നിക്കർ ധരിക്കുകയും അവരുടെ തൊലിയിൽ പറ്റിപ്പിടിക്കുന്ന വസ്ത്രങ്ങളും പുരുഷന്മാർ പുകവലിക്കുകയും ചൂതുകളിക്കുകയും വൃത്തികെട്ട തമാശകൾ പറയുകയും ചെയ്യുന്നു. ദൈവം മുമ്പാകെ ഇതൊരു നിന്ദയാകുന്നു. ഇത് പരുഷമാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇതാരെങ്കിലും എന്തെങ്കിലും പറയേണ്ടിയ സമയമാകുന്നു. ഒത്തുതീർപ്പ് നടത്തുകയും കൊടുക്കുകയും ലോകത്തെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എനിക്കൊറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല. മറ്റാരുമില്ലാതെ ദൈവവുമായിട്ട് ഒറ്റയ്ക്ക് ഞാൻ ദൈവത്തിന്റെ വേദപുസ്തകത്തിലെ സത്യം പ്രസംഗിക്കുകയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്യും. എനിക്ക് മരിക്കേണ്ടി വന്നാലും ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കും. തീർച്ചയായും നമുക്ക് സത്യം ആവശ്യമായിരിക്കുന്നു. സഭയ്ക്കനുസരിച്ച് ഞാൻ കണക്കുകൂട്ടുകയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ കണക്കുകൂട്ടുവാൻ ആഗ്രഹിക്കുന്നു. ശിംശോന്റെ പക്കൽ ഒരു ശക്തി ഉണ്ടായിരുന്നുവെന്ന് ദലീലയ്ക്ക് അറിയാമായിരുന്നു എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? എന്നാൽ ആ ശക്തി എവിടെയാണ് കിടന്നിരുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. ആ ശക്തി എന്തായിരുന്നുവെന്ന് അവൾക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ശിംശോൻ ഒരു വലിയ ശക്തിയെ തന്റെ പക്കൽ വെച്ചിരുന്നുവെന്ന് അവൾക്കറിയാമായിരുന്നു. കൂടാതെ അവളത് കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ദലീല ശിംശോനെ അവളുടെ സൗന്ദര്യത്താൽ നിരന്തരമായി വശീകരിച്ചുകൊണ്ടിരുന്നു. അവൾ സ്വയം അവളെ തന്നെ മാതൃകയായി വസ്ത്രം ധരിച്ചിട്ട് അവൾ അവന്റെ മുമ്പിൽ കൂടെ നടന്ന് ഇന്നത്തെ ചില 13-19 ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികളെ പോലെ അവനെ ആദ്യം ആകർഷിക്കുകയും മറ്റെന്തോ ഒന്നുപോലെ അഭിനയിക്കാൻ ആഗ്രഹിക്കുകയും ഒരു വസ്ത്രമൊഴിക്കലും മറ്റെല്ലാമായിട്ട് ശിംശോനെ അവളോട് വശീകരിക്കാൻ ശ്രമിച്ചിരുന്നു. അതേ കാര്യം തന്നെയാണ് ലോകം സഭയോട് ഇന്ന് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എവിടെയാണ് നിങ്ങളുടെ മഹാശക്തി? കൊള്ളാം, നാം സംഘടനയുണ്ടാക്കിയാൽ അത് ശക്തിയെ തകർക്കും. കത്തോലിക്ക സഭ അത് ചെയ്തു. എന്നാൽ ശിംശോനെ ഫെലിസ്തീനിൽ വരുന്നു. അവിടെ ഒരു ലൂഥർ കടന്നു വന്നു. അതിനുശേഷം അവർ വീണ്ടും സംഘടനയായി. നീ എന്നെ വേറൊരു കയറുകൊണ്ട് കെട്ടുകയാണെങ്കിൽ അതെന്നെ പിടിക്കും. അങ്ങനെ അവർ ചെയ്തു. ശിംശോനെ ഫെലിസ്തീനിൽ വരുന്നു. എന്താണ് സംഭവിച്ചത്? വെസ്ലി കടന്നു വന്നിട്ട് കയറുകളെ പൊട്ടിച്ചു കളഞ്ഞു. നീ ഇതുവരെയും എന്നെ ചതിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ ശിംശോൻ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിലെ സത്യം എന്നോട് പറയുക. ശരി, എങ്കിൽ നീ എന്നെ വേറൊരു കയറുകൊണ്ട് കെട്ടുക. ശരി, ഇപ്പോൾ ഞങ്ങൾ അത് ചെയ്യാം. എന്താകുന്നു അത്? അത് സഭാസംഘടനയുടെ കയറാണ്. നീ എന്നെ സ്വതന്ത്രനാക്കി വിട്ടുകൊള്ളുക. അതായത് എനിക്ക് യാതൊരു സഭാസംഘടനയുമില്ല. അപ്പോൾ നിനക്ക് എന്നെ പൊട്ടിക്കാമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അങ്ങനെ പെന്തിക്കോസ്തുകാർ പുറത്തു വന്നു. എവിടെയാണ് നിങ്ങളുടെ ശക്തി? ഫെലിസ്ത്യരിതാ വരുന്നു. എന്നാൽ അവൻ വീണ്ടും ആ കയറുകളെ പൊട്ടിച്ചു കളഞ്ഞു. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? പെന്തക്കോസ്തുകാർക്ക് അവരുടെ പാസ്റ്റർമാരായിട്ട് വലിയ ദിവ്യതത്വത്തിന്റെ ഡോക്ടർ ബിരുദധാരികളെയും ചില മഹാന്മാരായ മനുഷ്യരെയും കിട്ടിയിരിക്കുന്നു. മെത്തഡിസ്റ്റുകാർക്കും ബാപ്റ്റിസ്റ്റുകാർക്കും അവരിൽ ശേഷമുള്ള മറ്റാർക്കും ഉണ്ടായിരിക്കുന്ന അത്രയും സ്കൂളുകളും ആചാരങ്ങളും അവർക്കിന്നുണ്ടായിരിക്കുന്നു. അവരുടെ പള്ളികളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരാമേൻ കേൾക്കാൻ കഴിയുകയില്ല. ഉത്തര ധ്രുവത്തിലുള്ള ഒരു കൂട്ടം എസ്കിമോകളെ പോലെ തണുത്ത് ഉദാസീനമായിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സിംസോനെ, ഫെലിസ്ത്യരിതാ വരുന്നു. അമേരിക്കയെ, ഫെലിസ്ത്യരിതാ നിന്റെ മേലായിരിക്കുന്നു. ആത്മാവിന്റെ ഐക്യം എവിടെയാകുന്നു? പെന്തക്കോസ്തിന്റെ ഐക്യം എവിടെയാകുന്നു? അസംബ്ലീസ് ഓഫ് ഗോഡുകാരും യുണൈറ്റഡുകാരും ചർച്ച് ഓഫ് ഗോഡുകാരും ഇതും അതും മറ്റെല്ലാം അങ്ങനെ ഓരോരുത്തരും ഒരു വ്യത്യസ്തമായ സിദ്ധാന്തവുമായിട്ട് ഇതും അതുമായിട്ട് അതും ഇതുമായിട്ടായിരിക്കുന്നു. നാം അത്രമാത്രം പൊട്ടിത്തകർന്നിട്ട് നിങ്ങളൊരു നഗരത്തിലേക്ക് പോയിട്ട് അവിടെ ഒരു ഉണർവ് നടത്തുമ്പോൾ ഒരു സഭ അതിന്റെ പ്രതിനിധാനത്തെ എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ യോഗത്തിൽ സംബന്ധിക്കുക പോലുമില്ല. അമേരിക്കയെ, കമ്മ്യൂണിസ്റ്റ് ഇതാ വരുന്നു. എവിടെയാണ് നമ്മുടെ ശക്തി? എവിടെയാണ് നമ്മുടെ മഹത്വം? എന്താകുന്നു ഇത്? നാം ദൈവത്തിന്റെ ശക്തിക്ക് പകരം മനുഷ്യന്റെ ജ്ഞാനത്തിന് പിന്നാലെ പോയിരിക്കുന്നു. അവർക്ക് നമ്മുടെ പ്രാസംഗികരെയും മറ്റും അത്രയും പശയും മുരട്ട് സ്വഭാവമുള്ളവരുമാക്കിയിട്ട് അവർ നമ്മെ സംഘടനയാക്കിയും നാമും അത്രയും പശയും മുരട്ട് സ്വഭാവമുള്ളവരുമായി തീർന്നിട്ട് ജനങ്ങളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇനിയും ഒരു ഒച്ച വയ്ക്കാൻ സഭയിൽ കേൾക്കുന്നുണ്ടോ? ആരും കരയുന്നത് നിങ്ങൾക്കൊരിക്കലും കേൾക്കുകയില്ല. വിലാപക്കാരുടെ ബെഞ്ച് കെട്ടിടത്തിന്റെ അടിത്തറയിലായിരിക്കുന്നു. സഭയിൽ ഇനിയും ഒരു മഹത്വമില്ല. നാം എല്ലാമായിട്ട് ചെയ്യുന്നത് നമുക്ക് കഴിയാവുന്നിടത്തോളം കട്ടിയായിട്ട് പിന്നിലിരിക്കുകയാണ്. നാം സ്വതന്ത്രരല്ല, നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പിശാചവന്റെ ആധുനിക രീതിയിലുള്ള ഭൂതങ്ങളാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയെ ബന്ധിച്ചിരിക്കുന്നു. അത് ശരിയാണ്. സഭയിൽ ഇനിയും ശക്തിയില്ല. അവിടെ ഇനിയും സ്വാതന്ത്ര്യമില്ല. ജനങ്ങൾ അത്രമാത്രം പശുപിടിച്ചവരും ഖനീഭവിച്ചവരുമായിരിക്കുന്നു. ദൈവത്തിന് പെന്തക്കോസ്തുകാരുടെ ഇടയിലേക്ക് വന്നിട്ട് താൻ ദൈവമാണെന്ന് കാണിക്കാനും അവന്റെ പുനരുദ്ധാനത്തിന്റെ അടയാളങ്ങളെ കാണിക്കാനും കഴിയും. അതവരെ ഒന്ന് ഇളക്കുക പോലും ചെയ്യുകയില്ല. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇതൊരു അപമാനമാകുന്നു? ഞാൻ രാജ്യത്തെല്ലായിടത്തും പോകുന്നു, ദൈവം പ്രവർത്തിക്കുകയും അടയാളങ്ങളെ നിർവഹിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് കൊള്ളാം, അതൊക്കെ കൊള്ളാം എന്ന് ഞാൻ ഊഹിക്കുന്നു. ഓ, അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാമെന്നെല്ലാം പറയും. അതവരെ ഇളക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ലോകമായ ദലീലമായി ബന്ധനത്തിലായിരിക്കുന്നു. അവർ ചങ്ങലയിലാകുന്നു. അവർ ഇപ്പോൾ അവരെ ഒരു സഭകളുടെ ഐക്യസമിതിയിലാക്കി ബന്ധിച്ചിരിക്കുന്നു. സിംസോനെ, ഫെലിസ്ത്യരിതാ വരുന്നു. നീ എന്താണ് അതിനെക്കുറിച്ച് ചെയ്യുക? ഓ, ഞങ്ങൾക്ക് വലിയ സംഘടനാ സഭകളുണ്ട്. തീർച്ചയായും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിലും കൂടുതൽ അംഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. എന്നാൽ ആത്മാവ് എവിടെ? പരിശുദ്ധാത്മാവ് എവിടെയാകുന്നു? അതാണ് പിശാച് ചെയ്തിരിക്കുന്നത്. അത് സഭയിലേക്ക് അനുനയിക്കപ്പെട്ടിരിക്കുന്നു. അത് സഭയെ നിരന്തരമായി വശീകരിച്ചിട്ട് എന്റെ അടുക്കൽ വരിക. നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ ഞാൻ നിങ്ങൾക്കൊരു വലിയ കൂടാരം ഇവിടെ തരാമെന്ന് പറയുന്നു. നിങ്ങളുടെ പക്കലുള്ള ആ മതഭ്രാന്തനായ പ്രാസംഗികനെ ഒഴിച്ചു കളഞ്ഞിട്ട് ദിവ്യതയിൽ ഡോക്ടർ ബിരുദം നേടിയ കുറച്ച് വിവരമുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണെങ്കിൽ നാം ഒരു നല്ല വലിയ വിശിഷ്ടമായ പള്ളി ഉണ്ടാക്കിയിട്ട് നാം ബാക്കിയുള്ളവരെ പോലെ ആയിരിക്കും. നിങ്ങൾക്ക് ലജ്ജയുണ്ടാകേണ്ടിയിരിക്കുന്നു. അതിലും നല്ലത് പായറിൽ നിന്നും കാപ്പിക്കുരു പൊളിച്ചെടുക്കാൻ അറിയാത്ത ഒരു മനുഷ്യനും എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ദൈവത്തിന്റെ ശക്തിയാൽ ഒത്തുതീർപ്പ് ചെയ്യാത്തവനുണ്ടായിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഓ, അവർ അത്രയും കനീഭവിച്ചിട്ട് ഏതെങ്കിലും ചില പാവം പിടിച്ച വിശുദ്ധൻ അതിനെ തകർത്തിട്ട് യോഗത്തിൽ കടന്നുകൂടി അന്യഭാഷ സംസാരിക്കാനും അല്ലെങ്കിൽ സ്വല്പം ഒന്ന് ഒച്ചവയ്ക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടി ആൺവാത്തയെ പോലെ തല ഉയർത്തി തിരിഞ്ഞു നോക്കും. എന്താകുന്നു അത്? എന്തുകൊണ്ടാണ് അതെന്നുള്ളതെന്ന് നാം അതിശയിക്കാറുണ്ട്. അതെവിടെയെങ്കിലും ഒരു മതഭ്രാന്തൻ കടന്നുകൂട്ടിയിട്ടുണ്ടായിരിക്കണം. അത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. ചില പാവം പിടിച്ച വിശുദ്ധന്മാർ കടന്നു വന്നിട്ട് അത്രയും അധികം സന്തോഷിച്ചിട്ട് കൈകൾ ഉയർത്തുകയും കരയുകയും കർത്താവിനെ സ്തുതിക്കുകയും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും ആമേനെ നാർക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അയാൾ പറഞ്ഞതെന്ന് കാണുന്നതിനായി ബാക്കിയുള്ളവർ തിരിഞ്ഞു നോക്കും. അത് പെന്തക്കോസ്തുകാരാണ്. എന്താണ് സംഗതി? നിങ്ങൾ മെത്തഡിസ്റ്റുകാരുടെയും ബാപ്റ്റിസ്റ്റുകാരുടെയും പിന്നാലെ സദൃശ്യപ്പെടുകയാണ്. അവർ കത്തോലിക്കക്കാരുടെ പിന്നാലെ സദൃശ്യപ്പെട്ടിരിക്കുന്നു. കത്തോലിക്കക്കാർ നരകത്തിന്റെ പിന്നാലെ സദൃശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം കൂടി ഇത് എല്ലാം നരകത്തിന്റെ പിന്നാലെ ആയിരിക്കുന്നു. ഡൽഹിയിലെ നിങ്ങളെ വലിയ പള്ളികളിലേക്കും നല്ല വിദ്യാഭ്യാസമുള്ള ശുശ്രൂഷകരിലേക്കും ഉയർന്ന തരത്തിൽപ്പെട്ട ആളുകളിലേക്കും വശീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇവിടെ അടുത്തുള്ള ഇന്നയാൾ ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തെ നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഓ ദൈവമേ, അയാൾ പുതുതായി ജനിക്കപ്പെട്ടവനല്ലെങ്കിൽ പിന്നെ അയാൾ അവിടെ ആയിരിക്കാൻ അർഹതയുള്ളവനല്ല. അയാൾക്ക് കോടിക്കണക്കിന് ഡോളർ ഉള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. അയാൾക്ക് 40 കാർഡില്ല കാറുകൾ ഉണ്ടായിരുന്നാലും, അയാൾക്ക് എന്ത് തന്നെ ഉണ്ടായിരുന്നാലും, അയാൾക്ക് വീണ്ടും ജനിക്കേണ്ട ഒരു ആവശ്യമായിരിക്കുന്നു. അയാൾക്ക് പരിശുദ്ധാത്മാവിനാൽ പുനർജനിക്കപ്പെട്ടിട്ട് നേരെ ഒരു പുതിയ ജനനത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അവിടെ മൂക്ക് പിഴിയലും, എന്നോട് ക്ഷമിക്കണം, ഒരു കരച്ചിലും നിലവിളിയും അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത് പോലെ ഉണ്ടായിട്ട് തനിക്കത് കിട്ടിയിരിക്കുന്നുവെന്ന് തെളിയിക്കുന്നതിനായി അതിനെ തുടർന്നൊരു ജീവിതം ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. അതാണ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. ശിംശോനെ, ഫിലിസ്തീനിതാ വരുന്നു, കമ്മ്യൂണിസ്റ്റ് ഇതാ വരുന്നു, ലോകമിതാ വരുന്നു, പിശാചിതാ വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും യേശു വാഗ്ദത്തം ചെയ്തിരുന്നതായ അവന്റെ പുനരുദ്ധാനത്തിന്റെ കാര്യങ്ങളെ ചെയ്യുകയും ചെയ്യുന്നത് കണ്ടിട്ട് അവർ തിരികെ പോകുകയും പിന്നെ അതിനെക്കുറിച്ച് പറയുകയും, അതായത്, നിങ്ങൾക്കറിയാമോ, സഹോദരൻ ബ്രഹാമിന് വളരെയധികം മനഃശാസ്ത്രമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ പാസ്റ്റർ പറഞ്ഞു ഇത് പിശാചിനാലുള്ള കാര്യമാണെന്ന്. നീ ഒരു ദരിദ്രനും കപടഭക്തിക്കാരനും വഞ്ചിക്കപ്പെട്ട അവിശ്വാസിയും എല്ലാം കൂടി തേച്ചു മിനുക്കിയിട്ട് ആടുകളുടെ വേഷം കൊണ്ട് ചെന്നായുമാകുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ കാലത്തെയും അറിഞ്ഞിരുന്നേനെ. എന്നാൽ നിങ്ങളുടെ പക്കൽ ഒരു കൂട്ടം ശൗലുമാർ ഉണ്ടായിരുന്നിട്ട് അത് നിങ്ങളെ ബാക്കിയുള്ള രോഗലെ പോലെ ആക്കിയിരിക്കുന്നു. വചനത്തിൽ ഒത്തുതീർപ്പ് നടത്താതെ സത്യത്തെ പ്രസംഗിക്കുകയും പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ദൈവപുരുഷന്മാരെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്നാൽ ലോകം എന്താണ് ചെയ്തിരിക്കുന്നത്? അത് നിങ്ങളുടെ ശക്തിയെ മുഴുവനും ക്ഷൗരം ചെയ്ത് കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ വ്രതസ്ഥനായും പെന്തക്കോസ്തുകാരനായും ജനിച്ചിരുന്നു. എന്നാൽ ലോകം തീർച്ചയായും നിങ്ങളുടെ ശക്തിയെ ക്ഷൗരം ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അങ്ങനെ അത് ബാക്കിയുള്ളവരെ പോലെ കനിഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നാം ചെയ്യാൻ പോകുന്നത്? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ വിഷയത്തെ സമാപിക്കുന്നതിനായിട്ടുള്ള ഒരു മഹത്വമേറിയ കാര്യം അവിടെ ഉള്ളതിനെ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നു. ശിംശോൻ ബന്ധനത്തിലായിരുന്നു. നമുക്കൊരു ഉണർവുണ്ടായിരിക്കാൻ കഴിയില്ല. നമ്മുടെ സ്നേഹമേറിയ സഹോദരനായ ബില്ലി ഗ്രഹാം നമ്മുടെ കാലത്ത് ഉണർവായിരിക്കുന്നുവെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ കാലത്ത് ഉണർവാകുന്നുവെന്ന് ഓറൽ റോബർട്സ് നിലവിളിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ കാലത്ത് ഉണർവാകുന്നുവെന്ന് ബാക്കിയുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുക. നാം ബന്ധനത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു ഉണർവുണ്ടാകാൻ എങ്ങനെ സാധിക്കും? നമ്മുടെ സഭാസംഘടനകളാലും ആചാരമര്യാദകളാലും നാം പരിശുദ്ധാത്മാവിനെ ബന്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു പരിശുദ്ധാത്മാവിന്റെ ഉണർവിന് കഴിയുകയില്ല. ഹേയ് മാം, അത് കാലാവസ്ഥയോടുകൂടെ ചുട്ടുകരിക്കുന്ന ചൂടാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇത് സത്യമാകുന്നു. നാം അത്രമാത്രം കെട്ടപ്പെട്ടും കനിഭവിച്ചുമായിരിക്കുമ്പോൾ നമുക്കൊരു പരിശുദ്ധാത്മാവിന്റെ ഉണർവുണ്ടായിരിക്കാൻ എങ്ങനെ കഴിയും? അവർക്ക് ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായിരിക്കുമെന്ന് തിരുവെഴുത്ത് അവരെ കുറിച്ച് പറയുന്നു. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. എന്തിന്റെ ശക്തിയാണ്? സഭാ സംഘടനയുടെ ശക്തിയാണോ? ലോകത്തിന്റെ ശക്തിയാണോ? സഭയുടെ ശക്തിയാണോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അതാണ് സഭയിലെ രഹസ്യസ്ഥലം. സഭ വിദ്യാഭ്യാസമുള്ള പ്രാസംഗികരെയും വലിയ കെട്ടിടങ്ങളെയും ആഡംബരങ്ങളെയും പഴയ പരിഷ്കാരത്തോടുകൂടിയ പരിശുദ്ധാത്മാവിന് പകരം അംഗീകരിക്കുമ്പോൾ അവർ വീണ്ടും മിഷനാകുന്നതാണ് നല്ലത്. ആമേൻ. സത്യമാണ്. ജനങ്ങൾ അതിനെപ്പറ്റി ദാഹിക്കാതെ അതിനെ കെട്ടിയിട്ട് അതിനെപ്പറ്റി പേടിച്ചായിരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കൊരു പരിശുദ്ധാത്മാവിന്റെ ഉണർവുണ്ടായിരിക്കാൻ പോകുന്നത്? അവിടെയാണ് കുഴപ്പം കിടക്കുന്നത്. ഫെലിസ്തീർ ഇതാ വരുന്നു. എന്നാൽ ഒരു വാഴ്ത്തപ്പെട്ട ആശ നമുക്കവിടെയുണ്ട്. ശിംശോൻ തടവറയിലായിരിക്കുമ്പോൾ അവർ അവനെ പിടിച്ചപ്പോൾ ആദ്യമായിട്ട് എന്താണ് ചെയ്തത്? ആദ്യം അവരവനെ ബന്ധിച്ചു. അവർ അവന്റെ ശക്തി എടുത്തു കളഞ്ഞു. അവർ അവന്റെ രഹസ്യത്തെ കണ്ടുപിടിച്ചിരുന്നു. അവർ നിങ്ങളുടെ രഹസ്യത്തെ കണ്ടുപിടിച്ചിരിക്കുന്നു. ലോകം നിങ്ങളുടെ രഹസ്യത്തെ കണ്ടുപിടിച്ചിരിക്കുന്നു. സ്ത്രീകളായ നിങ്ങൾ നിങ്ങളുടെ മുടി കത്തിരിക്കുമ്പോൾ അത് ലോകത്തെ പോലെ പിന്നെ പോകുന്നു. പുരുഷന്മാരായ നിങ്ങൾ പുറത്തു പോയിട്ട് ലോകത്തെ പോലെ പെരുമാറുന്നു. തമാശ പറയുകയും വൃത്തികെട്ട തമാശകൾ പറയുകയും കുറച്ച് സിഗരറ്റ് വലിക്കുകയും അയൽക്കാരന്റെ ഭാര്യയുടെ കൂടെ കറങ്ങി നടക്കുകയും അതുപോലെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജോലി നിന്ന് കിട്ടേണ്ടതിന് ഒരു ചെറിയ സൗഹൃദ മദ്യപാനവും എല്ലാം ആകുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജോലിക്ക് വേണ്ടി ഇതുപോലെയുള്ള ഒത്തുതീർപ്പ് ചെയ്യുന്നതിലും സോഡ കൊണ്ടുള്ള ഒരിനം ബിസ്ക്കറ്റ് തിന്നുകയും വഴിയിലെ വെള്ളം കുടിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ശുദ്ധിയോടും വിശുദ്ധിയോടും ആയിരിക്കുന്നത് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അത് ശരിയാണ്, സത്യമാണ്. ദൈവത്തോട് വിശ്വസ്തത ഉള്ളവനായിരിക്കുക. ശിംശോനെ, ഫെലിസ്തീനിതാ വരുന്നു. ബ്രണഹാം കൂടാരമേ, ലൗകികത നിങ്ങളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുന്നു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങളുടെ രഹസ്യത്തെ നിങ്ങൾ പ്രദർശിച്ചു കാട്ടിയിരിക്കുന്നുവോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചെളിയിൽ കിടന്നുരുളുമ്പോൾ ദൈവം നിങ്ങൾക്ക് തന്നിരുന്ന ആ രഹസ്യത്തെ നിങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നുവോ? സൗഹൃദവും നാമമാത്രവുമായ ആരാധനയുമായി അതെഴിഞ്ഞു കിടക്കാൻ നിങ്ങൾ ഇടയാക്കിയോ? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്? ദൈവം ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ശ്രോതാക്കളുടെ ഇടയിലൂടെ അവരുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങളെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് പോവുകയും രോഗികളെയും പീഡിതരെയും സൗഖ്യമാക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയും പരിശുദ്ധാത്മാവിനാൽ അവർക്ക് കഴിയാവുന്നിടത്തോളം കഠിനമായി വചനം പ്രസംഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജനങ്ങൾ പറയുന്നത് കൊള്ളാം, അത് കൊള്ളാമായിരിക്കുന്നു, നീ അനൂഹിക്കുന്നു. ഞങ്ങൾ അത്രയും ക്ഷീണിതരല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ അത് കേൾക്കുന്നത് ഞങ്ങൾ ആനന്ദിക്കാറുണ്ട്. അത് ബ്രണഹാം കൂടാരമാകുന്നു. ഫെലിസ്തീനിത നിന്റെ മേൽ വരുന്നു. തിരുവചനം പ്രസംഗിക്കുമ്പോൾ പഴയ വിശുദ്ധന്മാർ കണ്ണുനീർ അവരുടെ കണ്ണുകളിൽ നിറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നടക്കുകയും ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ വിങ്ങി വിങ്ങി കരയുകയും രണ്ടോ മൂന്നോ വട്ടം അവിടെ ചുറ്റുമായി നടന്നിട്ട് വന്നിരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ അത്രയും നിറയുകയും ചെയ്തിരുന്നു. വചനം അവരെ പോഷിപ്പിച്ചിരുന്നു. മനുഷ്യൻ കേവലം അപ്പം കൊണ്ട് മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് അത്രേ ജീവിക്കുന്നത്. ബ്രണഹാം കൂടാരമേ, ഫെലിസ്തീനിത നിന്റെ മേലായിരിക്കുന്നു. പെന്തക്കോസ്തുകാരെ, ഫെലിസ്തീനിത നിന്റെ മേലായിരിക്കുന്നു. കാരണം നിങ്ങൾ പ്രസ്ബിറ്റേറിയൻകാരും ബാപ്റ്റിസ്റ്റുകാരും മെത്തഡിസ്റ്റും കത്തോലിക്കയും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഒട്ടും കുറയാതെ യാതൊന്നും കടന്നു വരാൻ കഴിയാത്ത വിധം നിങ്ങൾ നിങ്ങളെ തന്നെ അത്രമാത്രം ഇറുക്കി സംഘടനയാക്കിയിട്ട് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഫെലിസ്തീർ നിങ്ങളെ പിടിച്ചിരിക്കുകയും നിങ്ങളിൽ ബാക്കിയുള്ളവരെയും പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ബാക്കിയുള്ളവരുമായിട്ട് യാതൊന്നും ചെയ്യാനില്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കാലത്തൊരു ഉണർവോ, സാധാരണയായി ഉണർവ് നൽകുന്നവൻ ലോകത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ നമുക്കതെങ്ങനെ കഴിയും? ലോകമുള്ളിടത്ത് ദൈവം കടന്നു വരികയില്ല. നിങ്ങൾക്കതിൽ ആശ്രയിക്കാൻ കഴിയും. നിങ്ങൾ ലോകവുമായി സഹകരിക്കുന്നു എങ്കിൽ എല്ലാം പിന്നെ അതാകുന്നു. ലോകം നിങ്ങളിലേക്ക് എഴിഞ്ഞു കയറാൻ നിങ്ങൾ ഇടയാക്കുമ്പോൾ നിങ്ങൾ ലോകത്തെ പോലെ പെരുമാറുകയും നിങ്ങൾ അവസാനിച്ചും ഇരിക്കുന്നു. എന്നാൽ ലോകത്തിന്റെ എല്ലാ ചങ്ങലയും നിങ്ങൾ തകർത്ത് കളഞ്ഞിട്ട് ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ വീണ്ടും ലോകമായി വിലസാൻ പോകുന്നതുവരെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു. ഇന്ന് രാവിലെ സമയം എന്റെ സന്ദേശത്തെ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആശയായിട്ടുള്ള ഏക കാര്യം ഇതാകുന്നു. ശിംശോൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ഒരു പുതിയ മുടിയുടെ ചുരുട്ട് അവിടെ വളരുവാൻ തുടങ്ങിയെന്നതാണ്. അന്ത്യകാലത്തിന് മുമ്പായി ദൈവം വേറൊരു സഭയെ നമുക്ക് അയക്കുകയും അതിനാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിലേക്ക് കടന്നു വന്നിട്ട് ആത്മാവിന്റെ പ്രദർശനത്താൽ മർക്കോസിന്റെ 16 സഭയെ പിന്തുടരാൻ കഴിയുകയും ചെയ്യും. പ്രവർത്തികൾ 2:4, പ്രവർത്തികൾ 2:38 അവയെല്ലാം നേരെ അതോടൊപ്പം സഭയെ പിന്തുടരും. അപ്പോസ്തോലന്മാരുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും അതിനെ അനുഗമിച്ചിരിക്കുന്നു. അവന്റെ പുനരുദ്ധാനത്തിന്റെ വലിയ അടയാളങ്ങൾ അവരെ പിന്തുടർന്നിരുന്നു. നാം കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ദൈവം എവിടെയോ ഒരു വിളയെ അവസാനത്തെ ആ മഹത്തായ വെട്ടിനു വേണ്ടി വളർത്തുന്നു. എന്റെ ക്രിസ്തീയ സ്നേഹിത, അത് നിങ്ങളായിരിക്കട്ടെ. ഇന്ന് രാവിലെ സമയം അത് നിങ്ങളുടെ ശക്തി വളരാൻ തുടങ്ങുന്നതാകട്ടെ. ഈ ദേശത്തിന് പുറത്തായിട്ട് ഈ സന്ദേശം പോകുന്നിടത്തെല്ലാം ഈ സന്ദേശം നിങ്ങളുടെ സമ്പ്രദായത്തിൽ വിറ്റമിൻ കൊണ്ടുവന്നിട്ട് അതൊരാത്മീയ ശക്തിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വീണ്ടും വളരാൻ ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ തലകളെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും നിത്യജീവന്റെ നായകനും എല്ലാവിധ നല്ലതും ആത്മദാനങ്ങളുടെ ദാതാവുമായ ഹോ ദൈവമായ കർത്താവേ, ഇന്ന് രാവിലെ സമയം ഈ വചനങ്ങളെ എടുത്ത് അവരുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ട് കർത്താവെ അവരെ നനയ്ക്കണമേ. ലോകം സഭയെ വശീകരിച്ചിട്ട് അതിന്റെ ശക്തി അവസാനം കണ്ടുപിടിച്ചിരിക്കുകയും അതിന്റെ രഹസ്യ സ്ഥാനത്തെയും അതിന്റെ രഹസ്യം എവിടെയാണ് കിടക്കുന്നതെന്നും അതിനെ ക്ഷൗരം ചെയ്ത് കളഞ്ഞിരിക്കുന്നതും കണ്ടിരിക്കെ ഈ കാര്യങ്ങൾക്ക് ജനങ്ങളെ പ്രാർത്ഥിക്കാനിടയാക്കണമേ. ഒരിക്കൽ ജയഘോഷം നടത്തിയിരുന്ന ജനങ്ങളെയും ജയം പ്രാപിച്ചവരെയും അത് ക്ഷൗരം ചെയ്തിട്ട് ബുധനാഴ്ച രാത്രിയിൽ ടെലിവിഷനിലെ പരിപാടികൾ കാണുന്നതിനായി വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ നിന്ന് ആനന്ദത്തെ എടുത്തു കളഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി ഉണ്ടായിരിക്കേണ്ടതിലും കൂടുതൽ ലോകത്തിന് വേണ്ടി സ്നേഹമായിരിക്കുന്നു. സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി ഉണ്ടായിരിക്കേണ്ടതിലും കൂടുതൽ ലോകത്തിന് വേണ്ടി ലൗകികതയും ലൗകിക വിനോദത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളും അവർക്ക് കൊടുത്തിരിക്കുന്നു. ഒരു വലിയ ആൾ സമൂഹവും ഘോഷവും അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ലെങ്കിൽ ആത്മാവിൽ ആനന്ദത്തിന്റെ കണ്ണുനീർ വരുത്തുന്ന പഴയ സുവിശേഷം അവർക്ക് വേണ്ടാതെയായിരിക്കുന്നു. അത് ദിവ്യ രോഗശാന്തിയെ തിരികെ കൊണ്ടുവരികയും സഭയിലേക്ക് അപ്പോസ്തോലന്മാരുടെ ദാനങ്ങളെ തിരികെ യഥാസ്ഥാനത്താക്കുകയും അത് ഈ ദിവസത്തെ മശീഹായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നാൽ ഇസ്രായേൽ അവരുടെ രാജാക്കന്മാരാൽ യഥാർത്ഥമായ രാജാവിനെ പിന്തുടരാൻ കഴിയാതെ കിടന്നിരുന്നു. അവരുടെ യഥാർത്ഥമായ രാജാവ് അവൻ വന്നപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത്. ഹോ കർത്താവേ, മഹത്വത്തിന്റെ രാജാവ് പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയും അവരതറിയാതെയുമായിരിക്കുന്നു. അവരത് മനസ്സിലാക്കുന്നില്ല. അവർ അത് അത്രയധികം മുറുകെ സംഘടനയാക്കിയിട്ട് അവരത് മനസ്സിലാക്കുന്നില്ല. കാരണം അത് അവരുടെ സഭാ സംഘടനയിലില്ല. കർത്താവെ, ഇത് പിശാചി ജനങ്ങളോട് ചെയ്തിരിക്കുന്ന ഒരു പണിയാകുന്നു. ദൈവത്തിന്റെ സിംസോനും ഹൃദയത്തിലെ യാഥാർത്ഥ്യത്തോടും കൂടി കരയുകയും അപേക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നവർ ഈ പുതിയ വിളവ് വളർന്ന് പുറത്താകുന്നതുവരെ കർത്താവെ ഇവരോടൊപ്പം നിൽക്കാനിടയാക്കണമേ. സിയോനിൽ ആനന്ദം വരുന്നതുവരെയും മസിഹായെയും ലോകത്തിന് മറിഞ്ഞുകിടക്കുന്ന ശക്തിയെയും കാണാൻ കഴിയുന്നതും മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയുന്ന ആ ഒരു കൂട്ടം ജനങ്ങൾ വരുന്നതുവരെയും അത് ഇടയാക്കണമേ. കൂടാതെ അവർ അതിപ്പോൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അവരിത് കാണുന്നതിനായി കർത്താവെ നീ അനുവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ.
Send the power just now and baptize everyone. They were in the upper chamber. They were all with one accord. When the Holy Ghost descended, that was promised by our Lord. Oh, Lord, send your power just now. Oh, Lord, send your power just now. Oh, Lord, send the power just now and baptize.
ഞാൻ അവനെ എത്രയധികം സ്നേഹിക്കുന്നു. അവന്റെ ശക്തി അവൻ അയച്ചു. അവരെല്ലാവരും ഏകമനസ്സോടെ മാളികമുറിയിലായിരുന്നു. ലൗകികതയെല്ലാം അവരിൽ നിന്നും ഒഴുകിപ്പോയി കഴിഞ്ഞിരുന്നു. അവർ കാലിയാക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് കടന്നു വരികയും ചെയ്തു. ഇന്ന് അവർ പറയുന്നത് വന്ന് സഭയിൽ ചേരുക എന്നും നിങ്ങളുടെ പേര് പുസ്തകത്തിലാക്കുക എന്നും അല്ലെങ്കിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ ക്രിസ്തുവിനെ ദൈവപുത്രനായി ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുക എന്നും മറ്റുമാണ്. പിശാചും അതേ കാര്യം തന്നെ ചെയ്യുന്നു. തീർച്ചയായും യൂദാസ് സ്നാനപ്പെട്ടപ്പോൾ പിശാചും സ്നാനപ്പെട്ടു. യൂദാസ് പോയിട്ട് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പിശാജ് പോയി സുവിശേഷം പ്രസംഗിച്ചിരുന്നു. എന്നാൽ പിശാചിന് പരിശുദ്ധാത്മാവ് കിട്ടിയില്ല. അതാണ് കാര്യം. അവിടെയാണ് ശക്തി മറിഞ്ഞുകിടക്കുന്നത്. സംശയത്തിന്റെ നിഴൽ പോലുമില്ലാതെ ആ പുനരുദ്ധാനം ഉറപ്പാണെന്നറിയുന്നു. ആമീൻ. അവനിവിടെ ആയിരിക്കുന്നു. അതേ പരിശുദ്ധാത്മാവ് മസിഹായോട് കൂടെ ആയിരുന്നവൻ ഇപ്പോഴും തന്റെ സഭയിലായിരിക്കുന്നു. അവൻ ഒരിക്കലും വിട്ടുകളയുന്നില്ല. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളിലുമായിരിക്കും. ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും നിങ്ങളും ചെയ്യും. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ ഇതിലും കൂടുതൽ നിങ്ങൾ പ്രവർത്തിക്കും. എന്നാലോ ആ ദിവസങ്ങളെല്ലാം കഴിഞ്ഞുപോയിരിക്കുന്നുവെന്ന് പറഞ്ഞ് ലോകം ഇത് ഒത്തുതീർപ്പിച്ചിരിക്കുന്നു. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതിനായി പിശാച് ആഗ്രഹിക്കുന്നതും. നിങ്ങളതിനെ വശ്യശക്തിയിലാക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നാനപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓ, ഞാൻ അവരുടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയും. എങ്കിൽ നിങ്ങൾ തുടർന്ന് ജീവിച്ചുകൊള്ളുക. നിങ്ങളുടെ പാപത്തിൽ തുടർന്ന് ജീവിച്ചുകൊള്ളുക. നിങ്ങളുടെ പാപത്തിൽ ജീവിച്ചുകൊള്ളുക. എന്നാൽ നിങ്ങൾ അഴുകുന്നതുവരെയും നിങ്ങളുടെ സ്വന്തം ആശയങ്ങളിൽ അഴുകുന്നതുവരെയും നിങ്ങളുടെ സ്വന്തം പരിഷ്കാരത്തിൽ അഴുകുന്നതുവരെയും അതിനുശേഷം നിങ്ങൾ പുനർജനിച്ച് വീണ്ടും ജനിച്ച് ഒരു പുതിയ ജീവൻ നിങ്ങളിലാകുകയും അത് നിങ്ങളിൽ നിന്നും അഴുകിപ്പോയതിൽ നിന്നും മൊത്തമായും വ്യത്യസ്തമായതുമായിരിക്കും. ഒരു ഗോതമ്പ് വിത്ത് മഞ്ഞ നിറത്തോടെ മണ്ണിൽ പോകുകയും പച്ച നിറത്തോടെ കടന്നു വരികയും ചെയ്യുന്നു. അത് കട്ടിയായും പൊതിഞ്ഞിരിക്കുന്ന അവസ്ഥയിലും പോകുകയും വഴക്കത്തോടെ കാറ്റിലാടുന്ന അവസ്ഥയിൽ കടന്നു വരുന്നു. ഓ സ്തോത്രം, ഹല്ലേലൂയ. കാറ്റടിക്കാൻ തുടങ്ങുമ്പോൾ വിത്തിന് സ്വയമായി ഇളകാനോ മാറാനോ കഴിയുന്നില്ല. എന്നാൽ അതിന്റെ ഇതളുകൾ വളയുകയും ആനന്ദിക്കുകയും പിന്നെ വളരുകയും അതിനെ സ്വയം ശക്തീകരിക്കുകയും ചെയ്യുന്നു. അതിന്റെ വിത്ത് ചത്ത് അഴുകാതെ അതിനൊരിക്കലും പിന്നെ ഇതളുകളാകാൻ കഴിയുകയില്ല. ചാകുക മാത്രമല്ല, എന്നാൽ അഴുകേണ്ടിയിരിക്കുന്നു. ഇനിയും പിന്നെ തിരികെ വരാൻ കഴിയുകയില്ല. എന്നാൽ ജീവൻ അതിൽ നിന്നും വരുന്നു. കുറച്ചു നേരം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ജനനമെന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ കാര്യമാണ്. വൃത്തികെട്ടതും അഴുക്ക് നിറഞ്ഞതും വൃത്തികേടിന്റെ വൃത്തികേടുമാകുന്നു. എന്നാൽ ജീവൻ അവിടെയാണ് കിടക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ വൃത്തികെട്ടതായി കണക്കാക്കുമ്പോൾ, നിങ്ങളുടെ മെത്തഡിസ്റ്റിന്റെയും ബാപ്റ്റിസ്റ്റിന്റെയും പെന്തക്കോസ്റ്റിന്റെയും മതസിദ്ധാന്തങ്ങളെ വൃത്തികെട്ടതായി കണക്കാക്കിക്കൊണ്ട് വേദിയിൽ കിടന്ന് മരിക്കുക, അപ്പോൾ പുതിയ ജീവൻ കടന്നുവരും. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിന് മേലെയാക്കിയിട്ട് നിങ്ങൾ ദൈവത്തെ കാണും. ഏതെങ്കിലും ഒരു മഹത്വമേറിയ ദിവസം നാം അവനെ കാണും. മർത്യമായ വിജ്ഞാന പരിധിക്ക് എത്താൻ കഴിയാതെ അതിനും അപ്പുറത്തായി ഏതെങ്കിലും ഒരു ദിവസം നാം അവനെ കാണും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ദിവസം വിജ്ഞാന പരിധിക്കും അപ്പുറേ ഒരു സന്തോഷകരമായ നാളെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ മൂലക്കായിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു. റബി ലോസിനെ കണ്ടത് ഞാൻ ഓർക്കുകയായിരുന്നു. അദ്ദേഹം ഇവിടെ ആയിരിക്കുമ്പോൾ തന്റെ പഴയ ചൂരൽ വടി കൊണ്ട് എന്നെ വലിച്ചിട്ട് എന്റെ കഴുത്തിന് ചുറ്റുമായി അദ്ദേഹത്തിന്റെ കഴുത്ത് വെച്ചുകൊണ്ട് ഇവിടെയുള്ള പ്ലാറ്റ്ഫോമിൽ വെച്ച് എനിക്കവിടെ കാത്തിരിക്കുന്നു എന്ന പാട്ട് പാടുമായിരുന്നു. എന്തോ സംഭവിച്ചിരിക്കുന്നു, അത് ലോകത്തെ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഞാൻ വ്യത്യസ്തമായ കാര്യങ്ങളെ കാണുവാൻ തുടങ്ങി. ഈ അമേരിക്കക്കാരായ ജനങ്ങൾ പെരുമാറുന്ന രീതിയെക്കുറിച്ച് ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നു. ഇടവിടാതെ വർഷങ്ങളോളമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും എപ്രകാരം അവരെ തന്നെ സ്വയം തരം താഴ്ത്തുകയും അങ്ങനെ പാപത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് രണ്ടു മൂന്ന് വട്ടം ഞാൻ മിക്കവാറും തകർന്ന് ഉടഞ്ഞു കഴിഞ്ഞിരുന്നു. ഇന്നലെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇനിയും ഞാൻ വിഷമിക്കുകയില്ല, അത് അപ്രകാരമായിരിക്കുമെന്ന് നിന്റെ വചനം പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ ഞാൻ ആ വിടവിൽ നിന്നുകൊണ്ട് എനിക്കുള്ളതെല്ലാമായിട്ട് അതിനെതിരായി ശബ്ദമുയർത്തും. അങ്ങ് ദൂരെ മരുഭൂമിയിലുള്ള ഗ്രീൻസ് മില്ലിലുള്ള എന്റെ ഗുഹയിൽ കഴിഞ്ഞ ദിവസം മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഏകദേശം 3 മണിക്ക് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഗുഹയിൽ നിന്ന് പുറത്തു കടന്നു വന്ന് ഒരു വലിയ പാറയിൽ നിന്നുകൊണ്ട് മറുവശത്തേക്ക് നോക്കുകയായിരുന്നു. ഞാൻ കിഴക്കോട്ട് നോക്കിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നു. മലയുടെ പിന്നിലായുള്ള മരങ്ങൾക്ക് പിന്നിലായി സൂര്യൻ അസ്തമിക്കുന്നതിനായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. അവിടെയുള്ള മലയിടുക്കളുടെ വിടവിലേക്ക് ഞാൻ നോക്കിയിരുന്നു. അവിടെ ധാരാളം പച്ചില പടർപ്പുകൾ ഉണ്ടായിട്ട് അത് നിറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, നീ ഒരു ദിവസം മോശയെ പാറയുടെ പിളർപ്പിൽ മറച്ചിട്ട് നീ അവന്റെ അടുത്തുകൂടി കടന്നുപോയി, കാരണം അവൻ ആകെ ക്ഷീണിച്ചിരുന്നു. നീ കടന്നുപോയപ്പോൾ അവൻ പറഞ്ഞു, അതൊരു മനുഷ്യന്റെ പിൻഭാഗം പോലെയായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നെയും ആ പിളർപ്പിൽ മറയ്ക്കണമേ. ഏകദേശം ആ സമയത്ത് എന്റെ ഒരു വശത്തായിട്ട് കുറ്റിക്കാടുകളിൽ കൂടി പതിയെ കാറ്റടിക്കാൻ തുടങ്ങുകയും അതതിനോടൊപ്പം മുമ്പോട്ട് പോയിട്ട് എന്റെ ഒരു വശത്തായിട്ട് വരികയും ഒരു ചെറിയ കാറ്റ് താഴോട്ടടിച്ചിട്ട് കാടുകളിൽ കൂടെ കടന്നു പോവുകയും ചെയ്തു.
Of mortal life will all stand still. Then I shall go to dwell on Zion Hill. Someday, beyond the reach of mortal kin, someday, God only knows just where.
എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അത് അടയാൻ പോകുകയും ഈ ചക്രങ്ങൾ കറങ്ങുകയും ചെയ്യും.
The wheels of mortal life shall all stand still. Then we shall go to dwell. So hang low, sweet chariot, coming far to carry me home. So hang low, sweet chariot, coming far to carry. If you get there before I do, coming for to carry me home, tell Brother Bosworth and all my friends too, just coming for to carry me home. Now swing low, she'll dip down someday to pick me up there.
ഏതെങ്കിലും ഒരു ദിവസം അത് താഴേക്കിറങ്ങി വന്നിട്ട് എന്നെ എടുത്തുകൊണ്ടുപോകും. മരങ്ങളെല്ലാം തീപിടിക്കും. ദൈവത്തിന്റെ ദൂതന്മാരും തീയുടെ രഥവും എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്.
സ്വീറ്റ്
ഇവരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ എന്റെ മരണനാഴികയുടെ അവസാന സന്ദർഭങ്ങളിൽ അവൻ വരുന്നത് ഞാൻ കാത്തിരിക്കും. അത് ശരിയാണ്. അത് ഏലിയാവ് യോർദാനിലേക്ക് നോക്കിയത് പോലെയുണ്ട്.
Coming after me, they were coming for to carry me home. Swing low, get down low, sweet chariot, coming for to carry me home. Swing low, sweet chariot. Coming for to carry me home. The Lord Jesus, the blessed
ഈ രഥത്തിന്റെ വാഴ്ത്തപ്പെട്ട ഓടിപ്പുകാരനും സിയോനിലെ ആ പഴയ കപ്പലിന്റെ കപ്പിത്താനും ജീവന്റെ വഞ്ചിയുമായ കർത്താവായ യേശു ഈ കെട്ടിടത്തിൽ കൂടെ അവന്റെ സാന്നിധ്യത്തെ അറിയിച്ചുകൊണ്ട് ഇവിടെയായിരിക്കുന്നു. അവനെ ശവക്കുഴിയിൽ നിന്നും ഉയർത്തിയ അതേ പരിശുദ്ധാത്മാവിടെയായിരിക്കുന്നു. അവർ പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷയുടെ കാർഡുകൾ കൊടുക്കാതിരിക്കെ ആരെങ്കിലും ഇവിടെ എനിക്കറിയാത്തവരായി നഗരത്തിന് പുറത്തുനിന്നും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. എനിക്കതറിയില്ല. നിങ്ങളുടെ കൈകളെ ഉയർത്തുക. എനിക്കറിയില്ല. അവിടെ നിങ്ങളും നിങ്ങളും അവിടെ നിങ്ങളാകുന്നു. മീശയോട് കൂടിയ പിന്നലായിട്ട് ഒരു വ്യക്തിയും ആ നിരയിൽ പിന്നലായി ആരോ കൈകൾ ഉയർത്തിയിരുന്നു. അതെ, നിങ്ങളായിരുന്നു. നിങ്ങൾ കൈ ഉയർത്തിയിരുന്നോ? ശരി, പിന്നലായി ശ്രീമാൻ നിങ്ങളായിരുന്നു. ശരി, നിങ്ങളെല്ലാവരും എനിക്ക് അപരിചിതരാണ്. ആടുകളുടെ ഇടയനായ അതേ കർത്താവായ യേശു ഇവിടെയായിരിക്കുന്നു. അവന്റെ വാഗ്ദത്തങ്ങൾ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ തന്റെ സഭയെ അഭിഷേകം ചെയ്യുകയും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളും ചെയ്യും. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകയാൽ അതിലും വലിയ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്കെന്നെ അറിയാൻ വയ്യാതെ നിങ്ങളുടെ കൈകൾ ഉയർത്തിയിരുന്നോ? നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവന്റെ വസ്ത്രത്തെ തൊട്ട സ്ത്രീയോട് അവൻ ചെയ്തതുപോലെ അവൻ എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന മഹാപുരോഹിതനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ദൈവം എന്നോട് വെളിപ്പെടുത്തുവാണെങ്കിൽ എന്നെ അവന്റെ പ്രവാചകനായി നിങ്ങൾ വിശ്വസിക്കുകയും കൂടാതെ അവന്റെ സാന്നിധ്യം ഇവിടെ ആയിരിക്കുന്നുവെന്നും അതുകൊണ്ടാണ് അവൻ ഇത് അനുവദിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ ഇടുപ്പ് ഒടിയുകയും അസ്ഥാനത്തായിരിക്കുകയുമാകുന്നു. അത് ശരിയാണ്. അത് ശരിയാണെങ്കിൽ കൈകൾ ഉയർത്തുക. ശരി, നിങ്ങൾ പോയി അവളെ സൗഖ്യമായി കണ്ടുകൊള്ളുക. ആമേൻ. അവിടെ പിന്നിലായി കൈകൾ ഉയർത്തിയ മീശയോട് കൂടിയ നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഴപ്പങ്ങൾ എന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ മകൻ സുഖപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു മകനുണ്ട്. അവന് മസ്തിഷ്കത്തിൽ പക്ഷപാതമാണ്. അത് ശരിയാണ്. നിങ്ങൾ കെന്റിക്കിയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. എനിക്ക് നിങ്ങളെ അറിയില്ല. അത് ശരിയല്ലേ? എനിക്കറിയാമെങ്കിൽ നിങ്ങൾ ഇപ്രകാരം കൈകൾ ഉയർത്തുക. നാം തമ്മിൽ അറിയില്ല. അത് ശരിയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളുടെ മകനെ നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ പ്രാപിച്ചുകൊള്ളുക. നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഇട്ടുകൊള്ളുക. എനിക്കറിയാൻ പാടില്ലാതെ ഇവിടെ ആരാണ് കൈകൾ ഉയർത്തിയിരുന്നത്? അതെ, അത് നിങ്ങളായിരുന്നുവോ? ശരി, ശ്രീമാൻ, നിങ്ങൾ എന്നെ ദൈവത്തിന്റെ പ്രവാചകനായി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ ഇരുന്നു കൊള്ളുക. ശരി ശ്രീമാൻ, നിങ്ങളുടെ കുഴപ്പം എന്താണെന്നാൽ നിങ്ങൾക്ക് പ്രമേഹ രോഗമാണ്. അത് നിങ്ങളുടെ കാലിനെ ശല്യപ്പെടുത്തുന്നു. നിങ്ങൾ ഒഹയോവിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേര് ശ്രീമാൻ മില്ലർ എന്നാണ്. തിരികെ വീട്ടിൽ പോയി സുഖം പ്രാപിച്ചുകൊള്ളുക. ശരി, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊള്ളുക. ശരി, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ മഹിള നിങ്ങൾ കൈയുയർത്തിയിരുന്നുവോ? കണ്ണാടി വെച്ച നീളമുള്ള മഹിളയായ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? എന്നെ നിങ്ങൾ ദൈവത്തിന്റെ ദാസനായി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ശരി, ദൈവത്തിന് നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് എന്നോട് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹൃദയ രോഗമാണ്. ശരി, അത് ശരിയാണെങ്കിൽ നിങ്ങൾ കൈകൾ ഉയർത്തുക. ശരി, നിങ്ങളുടെ അടുത്തായിരിക്കുന്ന ഈ മഹിളയും കൈകൾ ഉയർത്തിയിരുന്നു. ഹൃദയമാണ്, എന്നാൽ അത് വാസ്തവത്തിൽ നിങ്ങളുടെ കണ്ണുകളിലാണ്. എനിക്ക് ആ മഹിളയെ അറിയാം. ശരി, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ പിന്നിലായിരിക്കുന്ന ആ മനുഷ്യന് ഹൃദയ രോഗമാണ്, കൂടാതെ ചർമ്മരോഗവുമാണ്. ദൈവം നിങ്ങളെ സുഖപ്പെടുത്തും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, നിങ്ങൾ ചെയ്യുന്നു. ശ്രീമാൻ, അവിടെ പിന്നിലെവിടെയായിട്ട് കൈകൾ ഉയർത്തിയ ഒരു വ്യക്തി ഇരിപ്പുണ്ട്. അത് ശ്രീമാൻ ഷ്യൂബർട്ട് ആകുന്നു. ശരി ശ്രീമാൻ, ശരി, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് നിങ്ങളുടെ കണ്ണുകൾക്ക് വേണ്ടിയും കൂടിയാണ്. അത് ശരിയല്ലേ? അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. നാം അപരിചിതരാണ്. അത് ശരിയല്ലേ? നിങ്ങളുടെ കൈപിടിച്ച് കുലുക്കുക. തമ്മിൽ കൈപിടിച്ച് കുലുക്കുക. ശരി, അത് ശരിയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശു ക്രിസ്തു ഈ കെട്ടിടത്തിലായിരിക്കുന്നു. അവൻ അരണ്യനാണ്. അത് നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത്? ലോകം നിങ്ങളിൽ നിന്ന് സകല ശക്തിയെ ഊറ്റിയെടുത്തിരിക്കാൻ അനുവദിച്ചിരിക്കുന്നുവോ? സ്തോത്രം, എനിക്ക് പുതിയ ജനനം ആവശ്യമായിരിക്കുന്നു. എനിക്ക് പുതിയ ജീവിതം വേണം. അതേത് ഉപതലത്തിലാണ് വരുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഒരു ഹോളി റോളർ എന്ന് തന്നെ വിളിക്കപ്പെടേണ്ടി വന്നാലും എന്തായിരുന്നാലും അതായിക്കൊള്ളട്ടെ. അതെന്തുപരിതലത്തിലാണ് വരുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഇപ്പോൾ എന്റെ മേലുള്ള യഥാർത്ഥ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണ്ടിയിരിക്കുന്നു. ഞാനതിനെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കാളും അതുണ്ടായിരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ കാര്യമായിട്ടുള്ളത്. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എങ്കിൽ ഒരാൾ മറ്റൊരാളിന്റെ മേൽ കൈവയ്ക്കുക. അവന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം കൂടി എന്നോട് പറയുക, ഒന്നുമില്ല. ഇപ്പോൾ വിശ്വസിക്കുക, ഇത് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ദൈവമായ കർത്താവേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും നിത്യജീവന്റെ നായകനും എല്ലാ നല്ല ദാനങ്ങളുടെ ദാതാവും ആയവനെ, അങ്ങയുടെ ആത്മാവ് ഇവിടെ അത്രമാത്രം അഭിഷിക്തമായിട്ട് ഈ കെട്ടിടം കർത്താവെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്നത് പോലെ കാണപ്പെടുന്നു. കർത്താവെ, ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയാത്തത്? അവർ ലോകവുമായിട്ട് അത്രമാത്രം സംസർഗത്തിലായിട്ട് അത്രയും തണുത്തും നാമമാത്രവും പരിശപിടിച്ചവരുമായിട്ട് നിന്നെ അവർ ഇനിയും ഒട്ടും അറിയാതെയായിരിക്കുന്നുവോ? ദൈവമായ കർത്താവെ, ഈ ശക്തി എല്ലാവരുടെ മേലും പ്രഹരിച്ചിട്ട് എല്ലാ രോഗികളായ വ്യക്തിയും സൗഖ്യപ്പെടുകയും എല്ലാ പാപികളും രക്ഷിക്കപ്പെടുകയും ദൈവമേ, നിനക്ക് മഹത്വം കിട്ടാൻ ഇടയാക്കണമേ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ കൈകളെ ഉയർത്തുക. നിങ്ങളുടെ രോഗശാന്തിയെ സ്വീകരിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ പോയി പ്രാർത്ഥിച്ചുകൊള്ളുക. അത് അപ്രകാരമായിരിക്കും. മറ്റുള്ളവരുടെ മേൽ ദർശനങ്ങൾ വരുന്നത് ഞാൻ കാണുന്നു. അത് ശരിയാണ്. എനിക്ക് ഇന്ന് രാത്രിയിൽ തിരികെ വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. അത് ശരിയാണ്. യേശു ഒരു വട്ടം ചെയ്തപ്പോൾ അവർ പറഞ്ഞു, മസീഹ വരുമ്പോൾ അവൻ ഞങ്ങളോട് ഇത് പറഞ്ഞു തരും. അവൾ പറഞ്ഞു, മസീഹ അത് ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നാൽ നീ ആരാകുന്നു? ഞാൻ തന്നെ അവൻ എന്നവൻ പറഞ്ഞു. അവൾ നഗരത്തിലേക്ക് ഓടിപ്പോയിട്ട് പറഞ്ഞു, ഞാൻ എന്തായിരുന്നുവെന്നും ഞാൻ എന്താണ് ചെയ്തതെന്നും എന്നോട് പറഞ്ഞു ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ. ഇത് മസീഹ അല്ലേ? അവസാന നാളുകളിൽ ഈ കാര്യങ്ങൾ വീണ്ടും ചെയ്യപ്പെടുമെന്നവൻ പറഞ്ഞു. സഭ സത്യത്തെ പ്രസംഗിക്കുന്നതായിരിക്കും. അത് വചനത്തിൽ നിൽക്കുന്നതാണ്. അത് ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളെയും ചെയ്യും. അത് ലോകവുമായിട്ട് സംസർഗത്തിലാകുകയില്ല. അതിൽ കൂടെ ഞാൻ വന്നിട്ട് അതേ കാര്യങ്ങളെ ചെയ്യും. അവർ നിഗളികളും വമ്പ് പറയുന്നവരും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരും ദൂഷകരും സൽഗുണദ്വേഷികളും ഭക്തിയുടെ വേഷം ധരിച്ചവരും വളരെ ഈശ്വരഭക്തിയുള്ളവരായിട്ട് പള്ളിയിൽ പോകുന്നവരും ഭക്തിയുടെ ദേഷം ധരിച്ച് അതിന്റെ ശക്തി എത്തിച്ചിരിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. സഭയിൽ നിങ്ങൾ എവിടെയായിരുന്നുവെങ്കിലും അവൻ നിങ്ങളെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നു. ദർശനങ്ങൾ എന്നിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. കൈകൾ ഉയർത്തിയവരായി നിങ്ങൾ ആരായിരുന്നാലും അത് നിങ്ങളാണെന്ന് ഞാൻ അറിയാതെ തന്നെ ഞാൻ എന്താണോ പറഞ്ഞത് സത്യമായിരുന്നു. സഭയിലെങ്ങുമായി ഓരോ വ്യക്തിയും ശരിയാണ്. നോക്കിയേ, എനിക്കവരെ അറിഞ്ഞുകൂടാ, ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവിടെ ആയിരിക്കുന്നു, അവനവരെ അറിയുന്നു. അത് ഞാനല്ല എന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നില്ലേ? ശ്രദ്ധിക്കുക, അവൻ എന്നെ ഇതിന് ചുമതലപ്പെടുത്തുകയാണെങ്കിൽ വചനത്തിന്റെ സത്യവുമായിട്ട് അവൻ എന്നെ വിശ്വസിക്കും. കാരണം വചനത്താൽ മാത്രമേ സത്യം വരികയുള്ളൂ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ഒരു സ്നാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ തലകളെ വണങ്ങാം. അവർ സ്നാനത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ പാസ്റ്ററിനോട് അപേക്ഷിക്കുന്നു, ഒരു സ്നാന ശുശ്രൂഷ ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ശരി.